അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. ബഹുമാനരായ സഹോദരങ്ങളെ, ഹദീസ് ജിബ്രീലിലെ അലീമാനു ബിൽ ഖദർ എന്ന ഭാഗമാണ് ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളുമാണ് നാം ഇതുവരെ ഈ ഹദീസിലൂടെ മനസ്സിലാക്കിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അലീമാനു ബിൽ യോമിൽ ആഖിറിലുള്ള ശഫാഅത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി ഈമാൻ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആറാമതായി പറഞ്ഞത്, അവസാനമായി പറഞ്ഞത്, വൻ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശരിഹി എന്ന. എന്താണ് ഈമാൻ എന്ന് ചോദിച്ചപ്പോൾ, അൽ ഈമാൻ അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ എന്ന് അഞ്ചെണ്ണം പറയുകയും അതിന് ആറാമത്തതും അവസാനത്തതുമായി അൻ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശരിഹി, നീ ഖദറിൽ വിശ്വസിക്കരാണ്, അതിന്റെ ഖൈറിലും അതിന്റെ ഷറിലും. ഇൻഷാല്ലാ ഈ പറഞ്ഞ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഹദീസിന്റെ ഒന്നാമത്തെ ക്ലാസ്സിൽ, അഥവാ ഷറഹു ഹദീസ് ജിബ്രീലിന്റെ ഒന്നാമത്തെ ക്ലാസ്സിൽ, ഈ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കാനുണ്ടായ സംഭവം നമ്മൾ പറഞ്ഞിരുന്നു. ബസറയിൽപ്പെട്ട രണ്ട് താബിഈങ്ങൾ, ഹമൈദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഹമീരിയും അതുപോലെ തന്നെ യഹ്യ ബിനു യഅമറും റഹിമഹുമുല്ലാ, അവർ അവരുടെ ബസ്റയിൽ ഖദറുമായി ബന്ധപ്പെട്ട് ആളുകൾ പുതിയൊരു ഫിത്തന ആരംഭിച്ചപ്പോൾ, മഅബ്ദുൽ ജുഹ്നി എന്ന് പറയുന്ന വ്യക്തി ഖദറിന്റെ വിഷയത്തിൽ ഒരു ഫിത്തന ആരംഭിച്ചപ്പോൾ ഇവർ മക്കയിലേക്ക് വന്നതാണ്. സഹാബത്തിന് ഉംറയും ഹജ്ജും ഒക്കെ ചെയ്യുന്നതോടൊപ്പം സഹാബത്തിനെ കാണുവാനും ഈ വിഷയത്തിലുള്ള ശരിയായ അഭിപ്രായം മനസ്സിലാക്കാനും, അങ്ങനെ അവർ പറഞ്ഞ ഭാഗം നമ്മൾ ഓർക്കുന്നുണ്ടാകും. അവർ പറഞ്ഞതായി നമുക്ക് കാണാം. അവർ പറഞ്ഞു, അബ അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞതാണ്, ഇന്നഹു ഖദ് ലഹറഖിബലനാ നാസുൻ, ഞങ്ങളുടെ ഇടയിൽ ചില ആളുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. യഖ്റഊന അൽഖുർആൻ വയതകഫ്ഫറൂന അൽഇൽം, അവർ ഖുർആൻ പഠിക്കുന്നുണ്ട്, ഇൽമ അന്വേഷിച്ചൊക്കെ മരുഭൂമിയിലൊക്കെ സഞ്ചരിക്കുന്നുണ്ട്, ഇൽമു പഠിക്കുന്നുണ്ട്, ഖുർആനൊക്കെ നന്നായി പാരായണം ചെയ്യുന്നുണ്ട്. വദക്കറ മിൻ ശാനിഹിം, അവരൊരുപാട് നന്മകളൊക്കെ പറഞ്ഞു. എന്നാൽ അവർക്കൊരു പ്രശ്നമുണ്ട്, അന്നഹും യസ്അമൂന അൻ ലാ ഖദർ, അവർ പറയുന്നുണ്ട് ഖദറില്ല. വഅന്നൽ അംറു ഉനുഫുൻ, കാര്യങ്ങളെല്ലാം അപ്പപ്പോൾ ഉണ്ടാക്കുന്നതാണ്, അല്ലാഹു തആല എല്ലാം മുൻകൂട്ടി നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടൊന്നുമില്ല, നീ ഒരു കാര്യം പ്രവർത്തിച്ചാൽ അതപ്പോൾ ഉണ്ടാകുന്നു എന്നു മാത്രം, അതാണ് അവരുടെ വാദം എന്ന് ഈ വന്ന താബിഈ പറയുകയുണ്ടായി. ഇത് കേട്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അവരോട് പറഞ്ഞു, ഫഇദാ ലഖീത ഉലൈക, നീ എന്റെ നാട്ടിൽ പോയി ഈ ആളുകളെ കാണുകയാണ് എങ്കിൽ, ഫഅഖ്ബിറുഹും അന്നി ബരീഉ മിൻഹും വഅന്നഹും ബുറാഉ മിന്നി, നീ അവരെ അറിയിക്കുക അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഇനാൻ, ഈ പറയുന്ന ആളുകളുമായി യാതൊരു ബന്ധവുമില്ല, എന്റെ പൂർണ്ണമായ ബന്ധവിച്ഛേദനം അവരെ അറിയിക്കുക, അതുപോലെ അവർക്ക് എന്നെ ഞാനുമായും യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു. അഥവാ അവർ മുഅ്മിനീങ്ങളല്ല, ഖദറിൽ വിശ്വസിക്കാത്ത ഖദരിയാക്കൾ അവർ മുഅ്മിനീങ്ങളല്ല എന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വല്ലദീ യഹ്ലിഫു ബിഹി അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ ആരെ തൊട്ടാണോ സത്യം ചെയ്യുന്നത്, അഥവാ അല്ലാഹു ആണ് സത്യം, ലൗ അന്ന ലി അഹദിഹിം, അവരിൽപ്പെട്ട ഒരാൾക്ക് മിസ്ലു ഉഹുദിൻ ദഹബ, ഉഹുദ് മലയോളം സ്വർണമുണ്ടാവുകയും, ഫഅൻഫഖഹു, എന്നിട്ട് അതെല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്താലും, മാ ഖബില അല്ലാഹു മിൻഹു ഹത്താ യുഅ്മിന ബിൽ ഖദർ, ഖദറിൽ വിശ്വസിക്കുന്നതുവരെ അല്ലാഹു അത് അവരിൽ നിന്നും സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഖദറിന്റെ വിശ്വാസം അത്രയും പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഈ ഹദീസിന്റെ ആദ്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ഖദറിൽ വിശ്വസിക്കാത്ത ഒരാളുടെ ഒരു അമലും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. കാര്യങ്ങളെല്ലാം അല്ലാഹു നേരത്തെ തീരുമാനിച്ചു കൂട്ടി അള്ളാഹുവിന്റെ വിധിപ്രകാരമാണ് ഓരോന്നും സംഭവിക്കുന്നത് എന്ന് വിശ്വസിക്കാത്ത, കാര്യങ്ങളെല്ലാം ഞാൻ പ്രവർത്തിച്ചാൽ അതങ്ങനെ ഉണ്ടാകുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അവർക്ക് അവരുടെ ഈമാൻ ശരിയായിട്ടില്ല, അവർ മുഅ്മിനുകളല്ല, അവരുടെ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് തന്നെ അള്ളാഹു എങ്കിൽ സ്വീകാര്യമാവുകയുമില്ല. അപ്പോൾ ഈ ഹദീസിന്റെ ഈ ഖദറുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അതിനുശേഷം അബ്ദുല്ലാഹിബ്നു ഉമർ പറഞ്ഞത്, ഹദ്ദസനി അബി ഉമർ ബിൽ ഖത്താബ്, എന്റെ ഉപ്പയായ ഉമർ ബിൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ ഹദീസ് ആരംഭിച്ചത്. ബൈനമാ നഹ്നു ജുലൂസുന ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തുടങ്ങുന്ന ഈ സുദീർഘമായ ഹദീസ് അദ്ദേഹം ഉദ്ധരിച്ചത് ഈ ഖദറുമായി ബന്ധപ്പെട്ട വിഷയം പറയാനാണ്, അഥവാ ഈ ഒരു ഭാഗം നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന ഈ ഒരു ഭാഗം അതിൽ ഉൾപ്പെട്ടതുകൊണ്ടാണ്. അത് ഈമാൻ കാര്യത്തിൽ പെട്ടതാണ്. വഅൻ തുഅ്മിന ബിൽ ഖദർ, ഖദറിൽ നീ വിശ്വസിക്കുക എന്നുള്ളത്, ഖൈരിഹി വശരിഹ്, അതിന്റെ നന്മയിലും അതിന്റെ തിന്മയും, അതോ നന്മ തിന്മകളായി എന്തുണ്ടോ, ഇതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ പെട്ടതാണ്. അള്ളാഹു താല തീരുമാനിച്ചതുകൊണ്ട് ഉദ്ദേശിച്ചതുകൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ്. അതല്ലാതെ ഒരാൾക്കും ഒരു നന്മയും കൊണ്ടുവരാൻ, സ്വന്തം നിലക്ക് കൊണ്ടുവരാൻ ഒരു തിന്മയും സ്വന്തം നിലക്ക് പ്രവർത്തിക്കാനോ സാധിക്കുകയില്ല. ഇതിനെല്ലാം അള്ളാഹു താല നേരത്തെ നിശ്ചയിച്ചത് പ്രകാരമേ നടക്കുകയുള്ളൂ എന്ന ഈ ഖദറിന്റെ വിശ്വാസം പഠിപ്പിക്കാനാണ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു യഥാർത്ഥത്തിൽ ഈ ഹദീസ് ഇങ്ങനെ മുഴുവനായി ഉദ്ധരിച്ചു പറഞ്ഞുകൊടുത്തത്. അതിൽ നിന്ന് പണ്ഡിതന്മാർ തെളിവ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഒരു വിഷയത്തിൽ അത് ഒരു ഹദീസിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്താണ് എങ്കിൽ പോലും ഹദീസ് പൂർണ്ണമായി അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അത് പണ്ഡിതന്മാരുടെ ശൈലിയിൽപ്പെട്ടതാണ്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഈ ഭാഗം മാത്രമല്ല, മറിച്ച് മുഴുവൻ ഭാഗങ്ങളും അവരെ പഠിപ്പിക്കുകയുണ്ടായി. ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ മുഴുവനും ഉൾക്കൊള്ളുന്ന ഈ ഹദീസ് അവരെ കേൾപ്പിക്കുകയുണ്ടായി. എന്ന് നോക്കൂ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ അൽ ഈമാനു ബിൽ ഖദർ എന്ന് പറയുന്നത് അൽ ഈമാനു ബില്ലയിൽ ഉൾപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അത് ഖദർ എന്ന് പറയുന്നത് ഖുദറത്തുള്ളാ എന്ന് ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ, ചില സഹാബത്തൊക്കെ പറഞ്ഞതുപോലെ, ഖദർ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഖുദറത്താണ്. ഖദറുമായി ബന്ധപ്പെട്ട് നിനക്കുണ്ടാകുന്ന വിശ്വാസം മുഴുവനും അൽ ഈമാനു ബില്ലാ എന്ന കാര്യം നീ യഥാവിധം പഠിച്ചാൽ നിനക്ക് ലഭിക്കുന്നത് തന്നെയാണ്. കാരണം അള്ളാഹുവിന്റെ അപാരമായ ഇൽമിനെ കുറിച്ചും അള്ളാഹുവിന്റെ ഖുദറത്തിനെക്കുറിച്ചും അള്ളാഹുവിന് ഏത് കാര്യവും ഏത് രൂപത്തിലും എപ്പോൾ വേണമെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കുകയും എല്ലാം ചെയ്യുമെന്ന അള്ളാഹുവിന്റെ അസ്മാകളെ കുറിച്ചിട്ടുള്ള വിശ്വാസം ഒരാൾക്കുണ്ടായാൽ അയാൾക്ക് ഖദറിനെ കുറിച്ച് പ്രത്യേകം പഠിക്കേണ്ടി വരികയില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദറിന്റെ പ്രാധാന്യം കൊണ്ടുതന്നെ ആ ഖദർ ഒന്നുകൂടി എടുത്തു പറയുകയാണ്. മാത്രവുമല്ല, മുൻപുള്ള വാക്ക് മുൻപുള്ള അലി മറ്റ് അഞ്ച് ഈമാനുകൾക്കും പറയാത്ത രൂപത്തിൽ അൽ ഈമാൻ അൻ തുഅ്മിന ബില്ലാഹ് വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി വൽ യൗമിൽ ആഖിർ എന്ന അഞ്ചെണ്ണം പറഞ്ഞതിനു ശേഷം ഖദറിന്റെ കാര്യം പറഞ്ഞപ്പോൾ വ അൻ തുഅ്മിന ബിൽ ഖദർ, ഈമാനിന്റെ കാര്യം ഒന്നുകൂടി എടുത്തു പറഞ്ഞു. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞതായി കാണാൻ സാധിക്കും, ഖദറിലുള്ള വിശ്വാസം അത് നന്നായി ശ്രദ്ധിക്കേണ്ട, യഥാർത്ഥ രൂപത്തിൽ പഠിക്കേണ്ട, വിശ്വസിക്കേണ്ട കാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്നാണ് അല്ലാഹു ആലം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഖദറുമായി ബന്ധപ്പെട്ട് അതിന്റെ അടിസ്ഥാന പാഠങ്ങൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. ഖദറിനെ കുറിച്ച് അറിയാതെ ഇരുന്നാൽ അതിൽ നമുക്ക് വലിയ ദോഷങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ അമലുകൾ ശരിയാവുകയില്ല, നമുക്ക് മുസീബത്തുകൾ വന്നാൽ, പ്രയാസങ്ങൾ വന്നാൽ നമുക്ക് മനസ്സിന് അതുകൊണ്ട് സമാധാനം ലഭിക്കുകയില്ല. ഖദറുകൊണ്ട്, ഖദറിന്റെ കാര്യങ്ങൾ പഠിക്കുന്നത് കൊണ്ട് ധാരാളം ഉപകാരങ്ങളുണ്ട്. ഇൻഷാല്ലാ ഇതിന്റെ അവസാനത്തിൽ പറയാം. ഇവിടെ ശൈഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വശരിഹി, അഥവാ ആറാമത്തെ പോയിന്റ് ആയിട്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്, ഖദറിലുള്ള വിശ്വാസം അതിന്റെ നന്മയിലും അതിന്റെ തിന്മയിലും. വഖദ് ജാഅ ഫിൽ ഖുർആനി ആയാതുൻ കസീറ വഫി സുന്നതി അഹാദീസു അദീദ തദുല്ലു അലാ ഇസ്ബാത്തിൽ ഖദർ, ഖുർആനിൽ ധാരാളം ആയത്തുകൾ അതുപോലെ തന്നെ ധാരാളം ഒട്ടനവധി ഹദീസുകളിലും ഖദറിനെ കുറിച്ച് സ്ഥിരപ്പെടുത്തുന്നതായ തെളിവുകൾ വന്നതായി കാണാൻ സാധിക്കും. അപ്പൊ ഖദറുമായി ബന്ധപ്പെട്ട വിശ്വാസവും മറ്റേതൊരു കാര്യവും പോലെ അത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും ലോജിക്കിൽ നിന്നോ നമുക്ക് തോന്നുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള ഐഡിയകൾ പറഞ്ഞിട്ടല്ല ഖദർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അത് ഖുർആനിലും സുന്നത്തിലും വന്നതാണ്. എന്താണോ ഖുർആനിൽ വന്നത് അത് അതുപോലെ നമ്മൾ വിശ്വസിക്കും, എന്താണ് ഹദീസിൽ വന്നത് അതുപോലെ നമ്മൾ വിശ്വസിക്കും, എന്താണോ ഖദറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാടില്ല എന്ന് പറഞ്ഞത് അത് നമ്മൾ അതുപോലെ നിഷേധിക്കും, അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല എന്നത് അതുപോലെ നിഷേധിക്കും. അതിനെക്കുറിച്ച് ഇന്നത് ചെയ്യണമെന്നോ ഇന്നത് പാടില്ല എന്നോ പറഞ്ഞിട്ടില്ല എങ്കിൽ ആ വിഷയത്തിൽ നമ്മൾ മൗനം അവലംബിക്കും, അതിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയുകയില്ല. ഇങ്ങനെയുള്ള ചോദ്യത്തിന് അഥവാ സഹാബത്ത് ചോദിക്കാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറയാത്തതായ ഏതെങ്കിലും വിഷയത്തിൽ നമ്മൾ മൗനം അവലംബിക്കും. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഗൈബിയായുള്ള മുഴുവൻ വിഷയത്തിൽ നമ്മുടെ ഖായിദ അങ്ങനെ തന്നെയാണ്. അല്ലെ, നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ടാവും, അല്ലാഹു അർറഹ്മാനു അലൽ അർശി ഇസ്തവ, അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിൽ ഇസ്തിവ ചെയ്തു, അർശിന് മുകളിലായി എന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെയാണ് നമുക്കറിയുകയില്ല, അതിന്റെ രൂപം എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ആ കാര്യം ഉള്ളതാണ്. അതിന് നമ്മൾ അംഗീകരിക്കുന്നു, അതിനെ നമ്മൾ സ്ഥിരീകരിക്കുന്നു. പക്ഷെ അതിന്റെ രൂപം എങ്ങനെയാണ്? മനുഷ്യന്മാരിക്കുന്നത് പോലെയല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രൂപത്തിൽ നമുക്ക് നമ്മുടെ ചിന്തയിൽ കൊള്ളിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളതല്ല, മറിച്ച് അത് ഉള്ളതാണ്. പക്ഷെ അതെങ്ങനെയാണ്, അതിന്റെ കൈഫിയത്ത് എങ്ങനെയാണ്, അതിന്റെ രൂപം എങ്ങനെയാണ് എന്ന് നമുക്ക് അറിയുകയില്ല എന്നാണ് നമ്മൾ പറയുക. അതുപോലെ തന്നെ ഖദറിന്റെ കാര്യം, അത് നമ്മൾ ഇൻഷാല്ലാഹ് നമ്മൾ പിന്നീട് വരുമ്പോൾ അത് ഉപയോഗപ്പെടും. അതുകൊണ്ടാണ് ആദ്യമായി അതിന്റെ കായിദകൾ പറയുന്നത്. അഥവാ ഇന്ന വിഷയം അത് ഈ രൂപത്തിൽ നടക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയും സഹാബത്ത് അതിനെക്കുറിച്ചൊന്നും ചോദിക്കുകയും ചെയ്തിട്ടില്ലായെങ്കിൽ നമ്മൾ അതുപോലെ വിശ്വസിക്കും. അതെനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലല്ലോ, അങ്ങനെ വന്നാൽ എങ്ങനെയാണ് ശരിയാവുക, ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക എന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാൻ പാടില്ല. അത് ഖദറിൽ നിന്നും തെറ്റിപ്പോയ വിഭാഗങ്ങൾ ചോദിക്കുകയും പിഴക്കുകയും ചെയ്തിട്ടുള്ള മാർഗമാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആ രൂപത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് പോകാൻ പാടില്ല. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ബുദ്ധി അത് പരിമിതമാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ദീനിന്റെ ഏതൊരു ഗൈബിയായ വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മുടെ ബുദ്ധി അത് പരിമിതമാണ്. നമ്മുടെ കണ്ണിന്റെ നോട്ടം ഒരു പരിധിക്കപ്പുറത്തേക്ക് നമുക്ക് നോക്കാൻ സാധിക്കുകയില്ല, അതിന് പരിമിതിയുണ്ട്. നമ്മുടെ കാതൊരു പരിധിക്കപ്പുറത്തുള്ള ശബ്ദം അത് ശ്രവിക്കാൻ സാധിക്കുകയില്ല, അതിന് കേൾക്കാൻ സാധിക്കുകയില്ല. അതൊരു പ്രത്യേക രീതിയിലുള്ളത് മാത്രമേ അതിന് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഗന്ധമാകട്ടെ, ഒരു പരിധിക്കപ്പുറത്തുള്ള നമുക്ക് അത് മണക്കാൻ സാധിക്കുകയില്ല, അതിന് വാസന ലഭിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിക്കും ഒരു പരിധിയുണ്ട്. ഒരു പരിധി വിട്ട് അപ്പുറത്തേക്കുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് അത് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ബുദ്ധിക്ക് അതിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത കാര്യത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ സലാമത്ത്, ഏറ്റവും സുരക്ഷാ മാർഗം എന്ന് പറയുന്നത് അള്ളാഹു എന്താണോ പറഞ്ഞത് സമീഅന വഅത്താന, അത് ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറഞ്ഞത് സമീഅന വഅത്താന, അത് ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു. സഹാബത്ത് ഇത് രണ്ടും കേട്ടിട്ട് എങ്ങനെയാണോ മനസ്സിലാക്കിയത് സമീഅന വഅത്താന, അതുപോലെ നമ്മൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു. സഹാബത്ത് എങ്ങനെ കേട്ടു, എങ്ങനെ അനുസരിച്ചു, അതുപോലെ നമ്മൾ ആയിത്തീരുകയും ചെയ്യും. അതിനപ്പുറത്തേക്ക് നമ്മൾ പുതിയ ബിദഅത്തിന്റെ ചോദ്യങ്ങളോ ബിദഅത്തിന്റെ ചിന്തകളോ നമ്മൾ കൊണ്ടുവരികയില്ല. അങ്ങനെ പിശാജ് എന്തെങ്കിലും രൂപത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ ആമൻതു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, റസൂലി അള്ളാഹുവിന്റെ റസൂലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറയുകയാണ് ചെയ്യുക. ഇത് ഖദറുമായി ബന്ധപ്പെട്ട് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അതല്ല എങ്കിൽ നമ്മൾ അതിൽ പിഴച്ചു പോകാൻ, അതിൽ തെറ്റിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഖദറുമായി ബന്ധപ്പെട്ട ആ കാര്യം നമ്മൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കുക. ഇതിലുള്ള മുഴുവൻ കാര്യങ്ങളും അള്ളാഹും റസൂലും എന്താണോ മനസ്സിലാക്കി തന്നത് അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. എന്നാൽ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും, ഇന്ന കാര്യം കൂടി ദീനിൽ വന്നിരുന്നെങ്കിൽ, ഖുർആനിൽ വന്നിരുന്നെങ്കിൽ, ഹദീസിൽ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഒരു ബാത്തിലായ ചിന്തയാണ്. നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളുടെ സൂചന മാത്രം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിങ്ങനെ വ്യക്തമായിട്ട് തന്നെ ഖുർആനിൽ വന്നിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ ഹദീസിൽ ഇന്ന കാര്യം നിഷിദ്ധമാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യം പാടില്ല, ഇതിന്റെ വിധി ഇങ്ങനെയാണ് എന്ന് വ്യക്തമായി വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നുകയാണ് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അതൊരു ബാത്തിലായ ചിന്തയാണ്. കാരണം എങ്ങനെയാണ് മനുഷ്യന്മാർക്ക് ഇതൊരു ഹിദായത്തായി മാർഗം ഹിദായത്തായി ഖുർആനും സുന്നത്തും മാറേണ്ടത് എന്ന് അറിയുന്നവനാണ് അൽഹാദിയായ അള്ളാഹു താലക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് ഇതൊരു മാർഗദർശനമായി മാറുക എന്നുള്ളത്, ഇതിലെന്തൊക്കെ ഉൾക്കൊള്ളണം എന്ന് കൃത്യമായി അറിയാം. അതെല്ലാം ഉൾക്കൊള്ളിച്ചതിന് ശേഷം അള്ളാഹു പറഞ്ഞതാണ് അല്യൂമ അക്മൽതുലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങൾക്ക് ദീന് പൂർത്തിയാക്കി തന്നിരിക്കുന്നു, അള്ളാഹു തൃപ്തിപ്പെട്ട് നൽകിയിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് അതിൽ എന്താണോ ഉള്ളത് അതേ വേണ്ടു, അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ആവശ്യമില്ല. അതിന്റെ അപ്പുറത്തും ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഒരു ഖൈറൊന്നും ഉണ്ടാവുകയില്ല. അതിലെന്താണോ ഉള്ളത് അത് തന്നെയാണ് ഉമ്മത്തിന് ഖൈറായിട്ടുള്ളത്. അതിൽ കൂടുതൽ ഉണ്ടാകുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് അള്ളാഹു താല അത് ഒഴിവാക്കിയത്. എന്താണോ വിശദീകരിക്കപ്പെടേണ്ടത് അള്ളാഹുൻ റസൂൽ പൂർണ്ണമായി വിശദീകരിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കാത്തതായ ഒരു നന്മയും ഇനി പുതുതായിട്ട് ആവശ്യമില്ല. അവിടുന്ന് വിശദീകരിക്കേണ്ട കാര്യങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ അത് ഒന്നുകൂടി വ്യക്തത വന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യമില്ല. മറിച്ച് ഇൽമ് നമ്മൾ പഠിക്കുക, അള്ളാഹു റസൂലും പറഞ്ഞു തന്നത് അത് കൃത്യമായി നമ്മൾ പഠിക്കണം. ചിലപ്പോൾ നമുക്ക് അത് പൂർണ്ണമായി എത്താത്തതും മനസ്സിലാക്കാത്തതുമായ അറിവിന്റെ കുറവുണ്ടാകും. അത് കിട്ടുന്നതിന് വേണ്ടി, ഇൽമ് നന്നായി മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ തേടുക. അതല്ലാതെ ഖുർആനിൽ ഈ വിഷയത്തിലൊരു ആയത്ത് വേണമായിരുന്നു, ഹദീസിൽ ഇങ്ങനെ ഒരു വ്യക്തത കൂടി വന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടതില്ല. പൂർണ്ണമായ വ്യക്തതയോടുകൂടിയാണ് ഖുർആനും സുന്നത്തും ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം ഷെയ്ഖ് അബ്ദുൽ മഹ്സിൻ ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞുവല്ലോ ഒരുപാട് ആയത്തുകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഏതാനും ചില ആയത്തുകൾ അദ്ദേഹം കൊടുത്തു. അല്ലാഹു തആല പറഞ്ഞു, ഇന്ന കുല്ല ഷൈഇൻ ഖലഖ്നാഹു ബിഖദർ, തീർച്ചയായും എല്ലാ കാര്യങ്ങളും നാം സൃഷ്ടിച്ചത് ബിഖദർ, ഖദറിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാഹു സൃഷ്ടിക്കുന്നത് അത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാഹുവിന്റെ നേരത്തെ കൂട്ടിയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല പടക്കുന്നത്. അള്ളാഹു ഒരു കാര്യവും, ഒരു ഖൈറും ഒരു ഷർറും അത് അള്ളാഹുവിന്റെ വ്യക്തമായ ഹിക്മത്തില്ലാതെ അള്ളാഹു പടക്കുകയില്ല. ഭൂമിയിലുള്ള ഒരു മൺ തരി പോലും അത് അനാവശ്യമായിട്ടില്ല, അതിന്റെ പിന്നിൽ അള്ളാഹുവിന് വ്യക്തമായ ഹിക്മത്തുണ്ട്. ഒരു ചെടി, ഒരു ഇല പോലും അത് താഴെ വീകുന്നില്ല, അള്ളാഹു തആല അത് അറിയുകയും അതിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ വ്യക്തമായ ഹിക്മത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടല്ലാതെ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല ഖദറിന്റെ അടിസ്ഥാനത്തിലാണ് പഠിച്ചിട്ടുള്ളത്. അതുപോലെ അള്ളാഹു പറഞ്ഞു, പറയുക നബിയെ, ഞങ്ങളെ ബാധിക്കുകയില്ല, ഇല്ലാമാ കതബല്ലാഹുലന, അള്ളാഹു നമുക്ക് എഴുതിയതല്ലാതെ നമ്മളൊന്നും ബാധിക്കുകയില്ല എന്ന് പറയുക. ഇതിൽ ഖദറിനെ കുറിച്ച് വ്യക്തമായിട്ടുണ്ട്. കാരണം അള്ളാഹു എഴുതുക, നേരത്തെ എഴുതുക എന്നുള്ളത് ഖദറിന്റെ ഒരു മർത്തബയിൽപ്പെട്ടതാണ്. ഇൻഷാല്ലാ അതിന്റെ മർത്തബകൾ നമ്മൾ മനസ്സിലാക്കും. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഹദീദിൽ പറഞ്ഞു, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിലോ അതുപോലെ ഭൂമിയിലോ ഒരു മുസീബത്തും ഒരാപത്തും ബാധിക്കുന്നില്ല, ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹ, അതിനു മുമ്പേ ലൗഹുൽ മഹ്ഫൂദ്, ഇവിടെ കിതാബ് എന്ന് ഉദ്ദേശിച്ചത് ലൗഹുൽ മഹ്ഫൂദിൽ അത് വ്യക്തമായി അതിൽ ഉൾപ്പെടുത്തിയിട്ടല്ലാതെ. ഇന്ന ദാലിക അലല്ലാഹി യസീർ, ഇങ്ങനെ ലോകത്ത് നടക്കാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അതിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ലോഹുൽ മഹ്ഫൂദിൽ അത് എഴുതി ചേർക്കുക എന്നുള്ളത് അള്ളാഹു തആലയെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമായ കാര്യമാണ്, അത് പ്രയാസമുള്ള കാര്യമല്ല എന്ന് അള്ളാഹു തആല നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം സുന്നത്തിൽ നിന്നും ഉദ്ധരിക്കുന്നു, അമ്മ സുന്നത്തു ഫഖദ് അഖദ കുല്ലു മിനൽ ഇമാമിൽ ബുഖാരി വലിമാമി മുസ്ലിം ഫി സഹീഹൈഹിമാ കിതാബൻ ലിൽഖദം. ഇമാം ബുഖാരിയും അതുപോലെ തന്നെ ഇമാം മുസ്ലിമും അവരുടെ സഹീൽ ബുഖാരിയിൽ മുസ്ലിമിന് നമുക്ക് പ്രത്യേക അധ്യായം കാണാൻ സാധിക്കും. കിതാബുൽ ഖദർ, ഖദറിന്റെ അധ്യായം എന്ന് പറഞ്ഞ് ധാരാളം ഹദീസുകൾ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഖദറുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഹദീസുകളാണുള്ളത്. അതിൽ നിന്നും ഒരു ഹദീസ് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിനുൽ ഖവിയു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനുൽ ളഈഫ്, ഒരു ഖവിയായ ശക്തനായ വിശ്വാസിയാണ് അള്ളാഹു തആലക്ക് കൂടുതൽ ഇഷ്ടവും അതുപോലെ അവനിലാണ് കൂടുതൽ ഖൈറും ഉള്ളത് മിനൽ മുഅ്മിനുൽ ളഈഫ്, ഒരു ദുർബലനായ വിശ്വാസിയേക്കാളും. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് അതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞു, ഇതിൽ ഒന്നാമതായി ഉദ്ദേശിക്കുന്നത് ഖവിയുൽ ഖൽബാണ്, ശക്തമായ കൽബുള്ള ഒരു വ്യക്തി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ശാരീരികമായ ശക്തി എന്നതല്ല അവിടെ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. ശക്തമായ ഹൃദയമുള്ള ഒരു വ്യക്തി, അഥവാ അവന് നന്മകൾ ചെയ്യാനുള്ള നല്ല കൽബുണ്ട്, നന്മകൾ ചെയ്യുമ്പോൾ അവൻ അലസനാവുകയില്ല, അതുപോലെ തന്നെ തിന്മകൾ എന്തെങ്കിലുമൊക്കെ ബാധിച്ചാൽ അത് നേരിടാനുള്ള ശക്തമായ കഴിവുള്ള ഒരു ഹൃദയം അവനുണ്ട്. അങ്ങനെ എല്ലാ നിലക്കും അവന്റെ ഹൃദയം അത് ശക്തമാണ്. അതുപോലെ പണ്ഡിതന്മാർ ശാരീരികമായ ശക്തിയെയും അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാനും അതുപോലെ ഇബാദത്തുകൾക്ക് ചെയ്യാനുള്ള നല്ല ശക്തി വേണ്ടതുണ്ട്. അങ്ങനെയെല്ലാം ഒരാൾക്ക് കിട്ടുക എന്നുള്ളത്, ദീർഘമായി ഇബാദത്തുകൾ ചെയ്യാനുള്ള ഒരു ശക്തി ഒരാളുടെ ശരീരത്തിന് ഉണ്ടാവുക എന്നുള്ളതെല്ലാം അയാൾക്ക് ഖൈറാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മുഅ്മിനാണ് ഇങ്ങനെ ഇതിനൊന്നും കഴിവില്ലാത്ത ഒരു മുഅ്മിനേക്കാളും, അഥവാ അത്ര ദുർബലമായ ഹൃദയം, പെട്ടെന്നൊക്കെ പ്രയാസങ്ങൾ വന്നാൽ വല്ലാതെ വിഷമിച്ചു പോകും, പക്ഷെ ഈമാനൊക്കെ ഉണ്ട്, അതുപോലെ ഈ നന്നായി അമലുകൾ ചെയ്യാനൊന്നും ധാരാളം സാധിക്കുകയില്ല, അവന്റെ അവന്റെ കൽബിന് അത്രേ ശക്തിയുള്ളൂ, ഇങ്ങനെയുള്ള മുഅ്മിനേക്കാളും ഖൈറായിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഫി കുല്ലിൻ ഖൈർ, എന്നാൽ എല്ലാവരിലും ഖൈറുണ്ട്, കാരണം എല്ലാവരുടെയും ഈമാനുണ്ട്, ഈമാനുണ്ട്, അള്ളാഹു വിശ്വസിക്കുന്നുണ്ട്, അന്ത്യദിനത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള കാരണത്താൽ എല്ലാവരിലും ഖൈറുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇഹ്രിസ് അലാമാ യൻഫഉക്, നിനക്ക് ഉപകാരമുള്ള കാര്യത്തിൽ നീ എന്ത് ചെയ്യുക, നീ താല്പര്യം കാണിക്കുക. അള്ളാഹു എല്ലാം ഖദറാക്കി എന്ന് പറഞ്ഞിട്ട് നീ ഒന്നും പ്രവർത്തിക്കാതിരിക്കാൻ പാടില്ല. ഇഹ്രിസ് അലാമാ യൻഫഉക, നിനക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ നീ താല്പര്യം കാണിക്കുക. എന്തൊക്കെയാണ് നിനക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ? അത് പഠിപ്പിച്ചു തരാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരെ കിതാബുമായി പറഞ്ഞു അയച്ചത്. അതിൽ നിനക്ക് ഉപകാരമുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഉപകാരമുള്ള കാര്യത്തിൽ നീ താല്പര്യം കാണിക്കുക. വസ്തഇൻ ബില്ലാഹ് വലാ തഅജസ്, എന്നാൽ നിനക്കങ്ങനെ വിചാരിക്കുന്നത് പോലെ എല്ലാം കഴിയുകയില്ല, നീ അള്ളാഹുവിൽ നിന്നും സഹായം തേടണം. വസ്തഇൻ ബില്ലാഹ്, അമലുകൾ ചെയ്യാൻ അള്ളാഹുവിന്റെ സഹായം ആവശ്യമുണ്ട്, അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള സഹായം നീ തേടണം. വലാ തഅജസ്, നീ അശക്തനാകാൻ പാടില്ല, ശക്തിയില്ലാത്ത മടിയനായി പോകാൻ പാടില്ല, ഒരു അശക്തി നിന്നെ ബാധിക്കാൻ പാടില്ല, നീ അല്ലാഹുവിൽ സഹായം തേടി നീ മുന്നേറണം. എന്നിട്ട് പറഞ്ഞു, വഇൻ അസാബക ശൈഉൻ ഫലാ തഖുൽ ലൗ അന്നി ഫഅൽതു കാന കദാ വകദാ, നിനക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മുസീബത്ത് ഒരു വിപത്ത് വന്നു കഴിഞ്ഞാൽ നീ ഇങ്ങനെ പറയാൻ പാടില്ല, ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സംഭവിക്കുമായിരുന്നില്ല, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ആകുമായിരുന്നില്ല എന്ന വർത്താനം നീ പറയരുത്. വലാക്കിൻ കുൽ, പക്ഷെ നീ പറയുക, ഖദറുല്ലാഹ് ഇത് അള്ളാഹുവിന്റെ ഖദറാണ്, അള്ളാഹുവിന്റെ തീരുമാനം, അള്ളാഹുവിന്റെ കണക്കുമാണ്. വമാ ശാ ഫഅൽ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ പ്രവർത്തിച്ചു എന്ന് പറയുക. കാരണം ലൗ എന്ന് പറയുന്നത് പിശാചിന്റെ പ്രവർത്തനത്തിന് ഒരു തുടക്കമിടും. അത് പിശാജ് നിന്നെ കൂടുതൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നിന്റെ ഹൃദയത്തിന് കൂടുതൽ ദുർബലതയിലേക്കും നിന്നെ കൂടുതൽ പ്രയാസത്തിലേക്കും തള്ളിവിടും. അത് പിശാജ് ഒരു വാതിൽ തുറക്കലാണ്. അങ്ങനെ നീ ചെയ്യാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ മുസീബത്ത് എന്തെങ്കിലുമൊക്കെ വന്നാൽ നീ പറയുക ഖദറുല്ലാഹ് വമാ ശാഫൽ, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമായതാണ്. അതുകൊണ്ട് എനിക്കിനി അതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല, അതിൽ പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല, അള്ളാഹു അങ്ങനെയാണ് കണക്കാക്കിയത്. ഈ ഹദീസ് അദ്ദേഹം എടുത്തു കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഹദീസിൽ ഖദറുമായി ബന്ധപ്പെട്ട വലിയ പാഠം ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ്. ധാരാളം ഹദീസ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, എല്ലാം ഇതിൽ ഉദ്ധരിക്കുന്നില്ല. അതുപോലെ തന്നെ ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന മറ്റൊരു ഹദീസ് അദ്ദേഹം കൊടുത്തു. അതിൽ ഇമാം താവൂസ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, അദ്റക്തു നാസൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലൂൻ കുല്ലു ഷൈഇൻ ബിഖദർ. അദ്ദേഹം ഒരു താബിഈയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം സഹാബിമാരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവരെല്ലാവരും പറയുമായിരുന്നു, കുല്ലു ഷൈഇൻ ബിഖദർ, എല്ലാ കാര്യങ്ങളും ഖദറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. വസമിഉ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ യഖൂൽ, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കുല്ലു ഷൈഇൻ ബിഖദർ, എല്ലാ കാര്യങ്ങളും ഖദറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം അതിൽ ഉൾപ്പെട്ടു. ദുനിയാവിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഖദറിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു പ്രവൃത്തിയും സംഭവിക്കുന്നില്ല. ഹത്തൽ അജ്സു വൽ കയ്യിസ് ഔൽ കയ്യിസു വൽ അജ്സ്. അജിസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു പ്രവൃത്തി ചെയ്യണം എന്ന് വിചാരിച്ചു, അയാൾക്ക് അതിനുള്ള ശക്തിയൊക്കെ ഉണ്ട്, അയാൾക്ക് അതിനുള്ള ആരോഗ്യപരമായ ശക്തിയുണ്ട്, പക്ഷെ ഒരു അശക്തത അയാളെ ബാധിക്കുകയാണ്, അയാൾക്ക് അത് ചെയ്യാൻ സാധിക്കുന്നില്ല. അയാൾക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ചെയ്യാൻ അത് സാധിക്കുന്നില്ല. അജ്സ്. അതുപോലെ കയ്യിസ്, കയ്യിസ് എന്ന് പറഞ്ഞാൽ നല്ലോണം പ്രവർത്തനമൊക്കെ ചെയ്യാനുള്ള നല്ല ഉന്മേഷവും അതിനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടാവുക. ഇങ്ങനെ ഒരാൾക്ക് ഉണ്ടാകുന്നത് പോലും അത് അള്ളാഹുവിന്റെ ഖദറിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരാൾ മടി പിടിച്ചിങ്ങനെ ഇരിക്കുക, അത് അള്ളാഹുവിന്റെ ഖദറിലുള്ളത് കൊണ്ടാണ്. ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പിന്നീട് പറയും. നമ്മുടെ തിന്മകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ കുറവുകൾക്കോ ഒരിക്കലും ഖദറിനെ തെളിവിടിക്കാൻ പാടില്ല. ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയും. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഒരാൾ മടി പിടിച്ചിരിക്കുന്നതും അഥവാ ഒരാൾ നന്നായി ഉന്മേഷത്തോടെ ചെയ്യുന്നതും അതെല്ലാം അള്ളാഹുവിന്റെ ഖദറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇമാം അന്നാവി റഹിമഹുല്ലാഹി ഹദീസിനെ, സഹീഹ് മുസ്ലിമിനെ ഹദീസിനെ വിശദീകരിച്ച് പറഞ്ഞു, വമഅനാഹു അന്നൽ ആജിസ ഖദ് ഖുദ്ര അജ്സുഹു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അശക്തിയുള്ള ഒരു വ്യക്തി അയാളുടെ അശക്തത, അയാൾക്കുള്ള ആ അശക്തി അത് നേരത്തെ കണക്കാക്കിയിട്ടുള്ളതാണ്. വൽ കയ്യിസു ഖദ് ഖുദ്ര കൈസുഹു. അതുപോലെ ഉന്മേഷത്തോടുകൂടി ഒരാൾ പണിയെടുക്കുക എന്നുള്ളത് അതും നേരത്തെ കണക്കാക്കിയിട്ടുള്ളതാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ ഒരാൾ സ്വന്തമായി ഞാനൊരു ഉന്മേഷക്കാരനാകാം എന്ന് തീരുമാനിച്ചിട്ടൊന്നല്ല. അത് അള്ളാഹു തആല നിനക്ക് നല്ല ഉന്മേഷം ഉണ്ടാകണം, അങ്ങനെ നീ പ്രവർത്തിക്കണം, അത് നേരത്തെ എഴുതിയിട്ടുണ്ട്. ഇനി ഒരാൾ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് അവൻ എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ ചെയ്യാൻ സാധിക്കുകയില്ല, അത് നേരത്തെ എഴുതിയിട്ടുണ്ട്. അത് എഴുതിയത് കൊണ്ടാണ് ഇതെല്ലാം ആ രൂപത്തിൽ തന്നെ വന്നത്. അഥവാ അതിനെക്കുറിച്ചിട്ടെല്ലാം അള്ളാഹു തആല അറിയുകയും എഴുതുകയും അതിനനുസരിച്ചിട്ട് ഓരോ സമയങ്ങളിൽ അവൻ അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നുണ്ട് എന്ന കാര്യം മനസ്സിലാക്കി തരാനാണ് ഇതെല്ലാം പറയുന്നത്. അല്ലാതെ മനുഷ്യന് ഇതിൽ യാതൊരു എന്തുമില്ല, സ്വന്തം നിലക്ക് കാര്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിവില്ല, മറിച്ച് അതെല്ലാം അള്ളാഹു തആല നേരത്തെ തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ ഉള്ളിൽ അവൻ അള്ളാഹു തആല മറ്റൊരു സ്വാതന്ത്ര്യം നൽകി. അവൻ നന്മയിലേക്ക് മുന്നേറാം, തിന്മയിലേക്ക് വേണമെങ്കിൽ അങ്ങനെയും പോകാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ കാര്യമാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ബുദ്ധിക്ക് ഒരു പക്ഷേ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് അള്ളാഹു തആല ഒരേ സമയത്ത് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നന്മയിലേക്ക് പോകാനും സ്വാതന്ത്ര്യമുണ്ട്, തിന്മയിലേക്ക് പോകാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം എന്ന നിലക്ക് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നുള്ള നിലക്കല്ല, മറിച്ച് ചെയ്യാൻ നമ്മൾ ഒരു കുദ്രത്തുണ്ട്. ഒരു വ്യക്തി തിന്മ ചെയ്യാനുള്ള കുദ്രത്ത് അള്ളാഹു കൊടുത്തിട്ടുണ്ട്, അതുപോലെ നന്മ ചെയ്യാനുള്ള കുദ്രത്ത്, അതിനുള്ള ശക്തി, അതിനുള്ള ഇറാദത്ത്, ഉദ്ദേശമൊക്കെ അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഇവൻ എന്ത് ചെയ്യണം എന്നുള്ളത് അള്ളാഹു തആല അത് നേരത്തെ കൂട്ടി അള്ളാഹുവിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അത് എഴുതിയിട്ടുമുണ്ട്. അള്ളാഹു എഴുതാത്ത, അള്ളാഹുവിന്റെ ഉദ്ദേശത്തിലില്ലാത്ത ഒരു തിന്മ അവൻ പുതുതായി ചെയ്യാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ അള്ളാഹു എഴുതാത്ത, അള്ളാഹുവിന്റെ ഉദ്ദേശത്തിലില്ലാത്ത ഒരു നന്മയും അവന് പുതുതായി ചെയ്യാൻ സാധിക്കുകയില്ല. ഇതെല്ലാം അള്ളാഹു തആല മുൻകൂട്ടി എഴുതുകയും കണക്കാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം ഇതെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു തആല ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും എങ്ങനെയാണ് അള്ളാഹു ഒരുമിപ്പിച്ചത്? അതിനുള്ള കഴിവുള്ളവനാണ് അള്ളാഹു തആല. അതാണ് നമ്മൾ ആമുഖമായി പറഞ്ഞത്, അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ളവനാണ്. ഇതെല്ലാം ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ അള്ളാഹുവിന് സാധിക്കുമെന്നുള്ള പാഠം അത് നമ്മൾ ആമുഖമായി മനസ്സിലാക്കിയിരുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദറുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. കാരണം ഈ ഹദീസിൽ മനുഷ്യന്മാർക്കുണ്ടാകുന്ന ഒരു സംശയം അത് സഹാബത്ത് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിലാണ് നമുക്ക് സംശയം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകേണ്ടത്. അതാണെങ്കിൽ സഹാബത്ത് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ദീനിന്റെ ഒരു ശൈലിയാണത്. മനുഷ്യന് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പ്രവൃത്തി അത് സഹാബത്ത് ചോദിച്ചിരിക്കും. അങ്ങനെ സഹാബത്ത് ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉത്തരം പറയുകയും ചെയ്തിട്ടുണ്ടാവും. അത് ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ആളുകൾക്കും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സഹാബത്ത് അത് ചോദിച്ചിരിക്കും. കാരണം ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും ആ സംശയം ഉണ്ടാകും. അതിനുള്ള ഉത്തരമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് ഖുതിബ മഖഅദുഹു മിനൽ ജന്ന വമഖഅദുഹു മിനൻ നാർ. നിങ്ങളിൽ ഒരാളുമില്ല, സഹാബത്തിനോട് പറയുക, നിങ്ങളിൽ ഒരാളുമില്ല, അത് മനുഷ്യന്മാർ മുഴുവനും അങ്ങനെ തന്നെ, നിങ്ങളിൽ ഒരാളുമില്ല, ഇല്ല വഖദ് ഖുതിബ മഖഅദുഹു മിനൽ ജന്ന, നിങ്ങളുടെ സ്വർഗത്തിലെ ഇരിപ്പിടം അത് എഴുതപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ സ്വർഗത്തിലാണോ അല്ല നരകത്തിൽ? സ്വർഗത്തിൽ നിങ്ങളുടെ ഇരിപ്പിടം അത് എവിടെയാണെന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. മഖഅദുഹു മിനൻ നാർ, നിങ്ങളുടെ നരകത്തിൽ എവിടെ ഇരിപ്പിടവും അതും എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മുഴുവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും ഖബറിൽ കഴിയുന്നതുമായ മുഴുവൻ മനുഷ്യന്മാരും, ആദം അലൈഹിസ്സലാം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യന്മാരും, അവർ സ്വർഗത്തിൽ എവിടെയായിരിക്കും, നരകത്തിൽ എവിടെയായിരിക്കും എന്നത് എഴുതപ്പെട്ടിട്ടുണ്ട്. അത് അവരുടെ സ്വർഗവും നരകവും അത് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ഫഖാലു യാ റസൂലല്ലാ അഫല നത്തഖിൽ, അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇതിനെ അവലംബിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇരുന്നാൽ മതിയല്ലോ. ഞങ്ങളിപ്പോ സ്വർഗത്തിലെ ആള് ഇപ്പൊ ഏതായാലും മാറാൻ പോകുന്നില്ല, അപ്പൊ ഞങ്ങൾ അങ്ങനെ സ്വർഗത്തിന്റെ ആളാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ മിണ്ടാതെ നിന്നാൽ മതിയല്ലോ. ഇനി നരകത്തിലാണ് ആളാണെങ്കിൽ നമ്മളതിന് പ്രത്യേകിച്ച് പണിയെടുത്തിട്ട് കാര്യവുമില്ല, അപ്പൊ എന്ന നിലക്ക് നമ്മൾ ഇതിനെ അവലംബിച്ച് മിണ്ടാതെ നിന്നാൽ മതിയോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള മറുപടി പറഞ്ഞു കൊടുത്തു, ഇഅ്മലു, നിങ്ങൾ പ്രവർത്തിക്കുക, ഫകുല്ലുൻ മുയസ്സറുൻ, നിങ്ങളെല്ലാവരും എളുപ്പമാക്കപ്പെടുന്നവരാണ്. അഥവാ നിങ്ങൾ നന്മയാണോ ചെയ്യുന്നത് അതിലേക്ക് നിങ്ങൾ എളുപ്പമാക്കി തരും, അങ്ങനെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. നിങ്ങൾ തിന്മയാണോ ചെയ്യുന്നത് അതിലേക്ക് നിങ്ങൾക്ക് എളുപ്പമാക്കി തരികയും നിങ്ങൾ അതിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അഥവാ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തി സ്വർഗത്തിലാണ് എന്ന് അല്ലാഹു തആല എഴുതുമ്പോൾ അവൻ അമലുകളെ കുറിച്ചിട്ടൊന്നും എഴുതാതെ അവൻ സ്വർഗത്തിലാണ് എന്നല്ല, അവൻ ഇന്നാലിന്ന സാലിഹായ അമലുകളെല്ലാം ചെയ്ത് അതിന് അല്ലാഹു തആല ഇരട്ടി ഇരട്ടി പ്രതിഫലം നൽകി അവൻ സ്വർഗത്തിലേക്ക് എത്തുമെന്നാണ്. അങ്ങനെയാണ് അവൻ സ്വർഗത്തിലാണ് എന്ന് അവിടെ തന്നെ എഴുതുന്നത്. കാരണം അവൻ എന്തെല്ലാം നന്മകൾ ചെയ്യുമെന്നുള്ളത് അല്ലാഹു നേരത്തെ അറിയാം. അവനിനി ഭൂമിയിൽ ജനിച്ച് അവന്റെ പ്രായപൂർത്തി എത്തി അവൻ മരണം വരെയുള്ള അല്ലാഹുവിന് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. മറിച്ച് അത് അല്ലാഹു തആലക്ക് നേരത്തെ കൂട്ടി അറിയാം. അതുകൊണ്ട് തന്നെ അവൻ സ്വർഗത്തിലായിരിക്കുമെന്ന്, അല്ലാഹുവിന് ഇന്ന സ്ഥലത്തായിരിക്കും അവൻ ഉണ്ടാകുക എന്നതും അല്ലാഹുവിന് അറിയാം. അത് അവൻ എഴുതും. അതുപോലെ നരകത്തിൽ പോകുന്ന വ്യക്തി ഒറ്റയടിക്ക് നരകത്തിലാണ് എന്നുള്ള പേരല്ല, മറിച്ച് അവന്റെ പ്രവർത്തനങ്ങളുണ്ട്. അവൻ ശിർക്ക് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ബിദഅത്തിൽ മുങ്ങിക്കുളിച്ചിട്ടാണ്, അല്ലെങ്കിൽ വൻപാപങ്ങളിൽ മുങ്ങിക്കുളിച്ചിട്ടാണ്. അങ്ങനെ അങ്ങനെ തിന്മകളിൽ ഇന്നാലിന്ന തിന്മകളൊക്കെ ചെയ്ത് അവന്റെ നന്മകളെക്കാളും തിന്മകൾ കൂടുകയും അങ്ങനെ അവൻ നരകത്തിലേക്ക് പോകും, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന് പാത്രമാകാതിരിക്കുകയും അങ്ങനെ അവൻ നരകത്തിൽ പോവുകയും ചെയ്യുക എന്ന അതിനിടയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവൻ നരകത്തിലേക്ക് പോകുന്നത്. ഓരോരുത്തരും നന്മകൾ ചെയ്തിട്ട് അതിലേക്ക് പോകുകയാണ്, അതുപോലെ തിന്മകൾ ചെയ്തിട്ട് നരകത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ ആയത്ത് ഓതി കൊടുത്തു, സുമ്മ ഖറഅ ഫഅമ്മാമൻ അഅതാ വത്തഖ, അപ്പോൾ ആരാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുകയും വസദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതുകൊണ്ട് സദഖ ചെയ്യുകയും എല്ലാം ചെയ്തത്, ഫസനയസ്സിറുഹു ലിൽ യുസ്ര, അള്ളാഹു തആല അവന് എളുപ്പത്തിൽ എളുപ്പം അള്ളാഹു തആല അവന് എളുപ്പമായ കാര്യത്തിലേക്ക് അവനെ നയിക്കും. ഒരാൾ നന്മകൾ ചെയ്യുന്ന സമയത്ത് അവന് കൂടുതൽ എളുപ്പമുണ്ടാകും, അവന്റെ സ്വർഗത്തിലേക്കുള്ള മാർഗങ്ങൾ അത് എളുപ്പമായി തീരും. എന്നാൽ അമ്മാമൻ ബഖില വസ്തഗ്ന വകദബ ബിൽ ഹുസ്ന, എന്നാൽ പിശുക്ക് കാണിക്കുകയും സ്വയം പര്യാപ്തത നടിക്കുകയും ചെയ്തു, അങ്ങനെ ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് ഫസൻ യസ്റുഹു ലിൽ ഉസ്ര, ഞെരുക്കമുള്ളതിലേക്കാണ് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നത്, അവൻ ഞെരുക്കത്തിലേക്കായിരിക്കും പോവുക. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ അമലുകൾക്കനുസരിച്ചിട്ട് നന്മകൾ ചെയ്യുന്നവനെ അള്ളാഹു തആല സ്വർഗത്തിലെത്തിക്കും, തിന്മകൾ ചെയ്യുന്നവനെ അള്ളാഹു നരകത്തിലേക്ക് എത്തിക്കും. എന്നാൽ അടിമകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയില്ല നമ്മളെ മസീർ എവിടെയാണ്, നമ്മളെവിടെയായിരിക്കും നമ്മുടെ സങ്കേതം എന്ന് നമുക്കറിയുകയില്ല. അതുകൊണ്ട് നമ്മൾ ഖൈറിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഖൈറ് ചെയ്യണം. കാരണം ഖൈറിലേക്ക് എത്തിയ ആളുകളെ കുറിച്ചിട്ടൊക്കെ എഴുതപ്പെട്ടത് അവരിന്നാലിന്ന് ഖൈറുകൾ ചെയ്തിട്ട് സ്വർഗത്തിലെത്തിയെന്ന, അല്ലാതെ അള്ളാഹുവിനെ ധിക്കരിച്ച് ശിർക്ക് ചെയ്ത് അങ്ങനെ സ്വർഗത്തിലെത്തിയെന്ന് ആരും എഴുതപ്പെടുകയില്ല. കാരണം അള്ളാഹു തആല നന്മകൾ ചെയ്തവരെയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്, സുഹൃദം ചെയ്തവരെയാണ്, മുത്തഖിങ്ങളെയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അപ്പൊ മുത്തഖിങ്ങളുടെ മാർഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മളെ കുറിച്ച് എഴുതപ്പെട്ടത് സ്വർഗത്തിലായിരിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇനി അതല്ല, നമ്മൾ തിന്മയാണ് ചെയ്യുന്നതെങ്കിലോ? നമ്മൾ തിന്മയിലേക്ക് ചെയ്ത് നമ്മൾ നരകത്തിലേക്ക് എത്തുമെന്നാണ് ഖദറിൽ ഉണ്ടാകുക. അപ്പോൾ ഓരോരുത്തരും ഫക്കുല്ലുൻ മുയസ്സർ, ഓരോരുത്തരും അവർ ചെയ്യുന്ന കാര്യത്തിലേക്ക് എളുപ്പമാക്കി കൊടുക്കും. അപ്പോൾ നമ്മൾ സ്വർഗമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ സ്വർഗക്കാരുടെ പാതയിൽ തന്നെ ഉണ്ടാകണം, ആ അമലുകൾ തന്നെ ചെയ്യണം. അതല്ലാതെ എന്റെ കാര്യം നരകത്തിലോ സ്വർഗത്തിലോ അത് വ്യക്തമാക്കപ്പെട്ടു എന്ന് വിചാരിച്ച് വെറുതെ ഇരുന്നാൽ അത് പാടില്ല. ഇത് വ്യക്തമായി നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ദുനിയാവിന്റെ കാര്യം, നമ്മുടെ റിസ്കിന്റെ കാര്യം ഒന്ന് അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എല്ലാവർക്കും അറിയാലോ അള്ളാഹു തആല അവൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് എഴുതിയതുപോലെ തന്നെ എഴുതിയൊരു കാര്യമാണ് അവന്റെ റിസ്കിന്റെ കാര്യം, അവന്റെ റിസ്കിന്റെ കാര്യം, അതുപോലെ അജലിന്റെ കാര്യം, അവന്റെ അവധിയെ കുറിച്ചുള്ള കാര്യം. ഒരാള് രോഗം വന്നു കഴിഞ്ഞാൽ എന്റെ അവധി ഏതായാലും എഴുതിയതല്ല, അത് വിചാരിച്ചിട്ട് ആരെങ്കിലും ചികിത്സിക്കാതിരിക്കോ? ഇല്ല, അവന്റെ അവധി എഴുതിയത് അവൻ എത്രയാണെന്ന് അവൻ അറിയില്ല, ചികിത്സിക്കാതിരിക്കുകയില്ല. അതുപോലെ റിസ്ക്, ഒരാൾ എന്തായാലും അള്ളാഹു തആല എനിക്ക് ഇത്ര റിസ്ക്കാണ് എഴുതി, അതുകൊണ്ട് ഞാൻ പണിയെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുമോ? ഇല്ല, അവന് വിശപ്പ്, അങ്ങനെ ഇരുന്നാൽ തന്നെ അവൻ വിശപ്പുണ്ടാകുന്ന സമയത്ത് അവൻ റിസ്കിന് വേണ്ടി അന്വേഷിക്കും. അല്ല, അള്ളാഹു തആല എന്റെ റിസ്ക് വീട്ടിലെത്തിക്കട്ടെ എന്ന് പറഞ്ഞ് വീട്ടിലാരും ഇരിക്കാറില്ല, അതിനുവേണ്ടി പണിയെടുക്കണം. റിസ്കിന് വേണ്ടി പണിയെടുത്താൽ അവൻ ആ റിസ്ക് ലഭിക്കും. എത്രയാണോ അങ്ങനെ പണിയെടുത്ത് റിസ്ക് ലഭിച്ചത് അത് തന്നെയാണ് അള്ളാഹു അവനെ അവിടെ എഴുതിയിട്ടുണ്ടാവുക. ഇന്നത്തെ ദിവസം നമ്മൾ ഒരു പണിയെടുത്തിൽ ഒരു റിസ്ക്കും കിട്ടിയിട്ടില്ലെങ്കിൽ അള്ളാഹു തആല നേരത്തെ അങ്ങനെയാണ് അത് എഴുതിയിട്ടുണ്ടാവുക. അതുകൊണ്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് അള്ളാഹു ആദ്യമേ എഴുതിയിട്ടുണ്ട് എന്ന കാര്യമാണുള്ളത്. അതല്ലാതെ നമുക്ക് ചെയ്യാതിരിക്കാനുള്ള തെളിവല്ല ഖദർ എന്ന് മനസ്സിലാക്കി. നമ്മുടെ ഭൗതികപരമായ കാര്യമാണ് ഇതുപോലെ തന്നെയാണ്. ആഖിറത്തിന്റെ കാര്യത്തിലും നമ്മൾ മുന്നേറേണ്ടത്. അതല്ലാതെ നമ്മൾ അമൽ ചെയ്യാതെ എല്ലാം എഴുതപ്പെട്ടതാണല്ലോ എന്ന് പറഞ്ഞ് അവലംബിച്ചിരിക്കുക എന്നുള്ളത് പാടില്ല. കാരണം ഒന്നാമത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയില്ല നമ്മളെക്കുറിച്ച് എന്താണ് അള്ളാഹു തആല എഴുതിയത് എന്ന് നമുക്കറിയില്ല. നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇഅ്മലു എന്നാണ്, നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക എന്നുള്ളതാണ്. സമിഅന വഅത്തഅന, നമ്മളത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യും. നമ്മൾ നന്മയിലേക്ക് പ്രവർത്തിക്കുക, നമുക്ക് നന്മയുടെ മാർഗങ്ങൾ കാണിച്ചു തന്നു, തിന്മയുടെ മാർഗങ്ങൾ കാണിച്ചു തന്നു, തിന്മയിൽ വിട്ടുനിന്ന് നമ്മൾ നന്മയിലേക്ക് പ്രവർത്തിക്കുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഖദറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൊടുത്ത അവസാനത്തെ ഒരു ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന വളരെ പ്രസിദ്ധമായ, നിങ്ങൾ ധാരാളം തവണ കേട്ടിട്ടുള്ള ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്തു ഖൽഫ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ, ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലായിരുന്നു, അഥവാ ഒരു വാഹനം പുറത്ത് യാത്ര ചെയ്യുകയാണ്. ഫഖാൽ, അപ്പോൾ അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ഓ കുട്ടി, അതൊന്ന് ചെറിയ കുട്ടിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഞാൻ നിന്നെ ചില വാചകങ്ങൾ പഠിപ്പിക്കാം. എന്നിട്ട് കുറച്ച് വാചകങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇഹ്ഫളില്ലാഹ യഹ്ഫളുക, നീ അള്ളാഹുവിനെ അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി സംരക്ഷിച്ചാൽ അള്ളാഹു തആല നിന്നെ സംരക്ഷിക്കുന്നതായിരിക്കും. ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക, നീ അള്ളാഹു തആലയുടെ ദീനിന്റെ കാര്യങ്ങളെല്ലാം സംരക്ഷിച്ചാൽ നിനക്ക് അള്ളാഹു തആലയെ കണ്ടുമുട്ടാൻ സാധിക്കും, അള്ളാഹു നിന്റെ സഹായിയായി നിന്റെ മുന്നിലുണ്ടാകും. ഇദാ സഅൽത ഫസ്അലില്ലാഹ, നിനക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെങ്കിൽ അള്ളാഹു തആലയോട് ചോദിക്കുക. അത് അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഭൗതികപരമായി നമ്മൾ വീട്ടിൽ ഉമ്മയോട് പറയേണ്ട, ഭാര്യയോട് പറയേണ്ട ഒരു കാര്യം അതല്ല, വ്യക്തമാണ്. ഇതൊന്നും ആർക്കും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഷിർക്കിന്റെ ആളുകൾ ഇതൊക്കെ പലപ്പോഴും ആളുകളെ ഇഷ്കാലാക്കാൻ പറയാറുണ്ട്. ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം, അടിമകളോട് ചോദിക്കേണ്ട കാര്യം ഒരിക്കലും അള്ളാഹുവിനോട് ചോദിക്കാൻ പാടില്ല. അത് അള്ളാഹുവിനോടുള്ള സൂല്ലതബാണ്, മോശം മര്യാദയാണ്. നമുക്കൊരു വെള്ളം എടുത്തുകൊണ്ട് വരാൻ വേണ്ടി അള്ളാഹു എനിക്ക് വെള്ളം തരണമെന്ന് നമ്മൾ പറയാൻ പറ്റും. അടുക്കളയിൽ നിന്നുള്ള വെള്ളം നമുക്ക് കിട്ടുന്ന നമുക്ക് അള്ളാഹുവിനോട് വെള്ളം ഇറക്കിത്തരാൻ ദുആ ചെയ്യാം, പക്ഷെ നമുക്കൊരു കാര്യം എടുക്കാൻ നമ്മൾ പാടില്ല. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു തആലയോട് ചോദിക്കേണ്ട കാര്യങ്ങളുള്ള അതാണ്. ഇദാ സഅൽത ഫസ്അലില്ല, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു തആലയോട് ചോദിക്കുക. ഓ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ സഹായം ചോദിക്കുകയാണെങ്കിൽ അതും അള്ളാഹു തആലയോട് ചോദിക്കുക. വഅലം, ഇതാണ് ഈ ഹദീസ് ഈ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം. വഅലം, നീ മനസ്സിലാക്കുക. അന്ന ലുമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് ഖതബഹു അല്ലാഹു ലക, ഈ ഉമ്മത്ത് മുഴുവനും എല്ലാവരും കൂടിയിട്ട് നിനക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ചെയ്യണമെന്ന് എല്ലാവരും നിശ്ചയിച്ചു, അവരുടെ സമ്പത്തും ആരോഗ്യവും കഴിവുമെല്ലാം അതിനുവേണ്ടി തയ്യാറാക്കിയാലും ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് ഖതബഹു അല്ലാഹു ലക, നിനക്ക് ഇന്ന ഉപകാരം ഉണ്ടാകണം അല്ലാഹു നേരത്തെ എഴുതിയിട്ടുണ്ട്, അതേ ഉണ്ടാവുകയുള്ളൂ. അവരെത്ര ആളുകൾ വിചാരിച്ചാലും നിനക്കൊരു ഉപകാരം ചെയ്യണമെങ്കിൽ അതിന് സാധിക്കുകയില്ല, മറിച്ച് അത് അള്ളാഹു നേരത്തെ എഴുതിയിട്ടുണ്ട്, അത് മാത്രമേ നിനക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ എല്ലാവരും കൂടി നിന്നെ ഉപദ്രവിക്കണമെന്ന് തീരുമാനിച്ചാലോ? നമ്മൾ പറയും അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലം യദുറുക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക, നിനക്ക് അള്ളാഹു എന്താണോ എഴുതിയിട്ടുള്ളത് ആ ഉപദ്രവമേ ഏൽക്കുകയുള്ളൂ. ഒന്നും ഉപദ്രവം ഏൽക്കണ്ടെന്നാണോ? ഒന്നും ഏൽക്കുകയില്ല. ചെറുതായ ഉപദ്രവം ഏറ്റാൽ മതി എന്നാണ്? അത്രേ ഏൽക്കുകയുള്ളൂ, അതിനപ്പുറത്തേക്ക് ഏൽക്കുകയില്ല. കാരണം റുഫിഅത്തിൽ അഖ്ലാം, പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പേന കൊണ്ട് എഴുതിയിട്ടുള്ള ലൗഹുൽ മഹ്ഫൂദിലുള്ള മഷി അത് ഉണങ്ങിയിരിക്കുന്നു, അതിൽ പുതുതായി ഒന്നും കൂട്ടിച്ചേർക്കാനില്ല, ഉള്ള കാര്യമൊന്നും അതിൽ നിന്നും നീങ്ങിപ്പോകുകയുമില്ല എന്ന് വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഖദറിലുള്ള വിശ്വാസമാണ്. എല്ലാ കാര്യങ്ങളും ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയിട്ടുണ്ട്. അതിലുള്ള ഒരു കാര്യവും ഇനി മാറാൻ പോകുന്നില്ല. അതെല്ലാ ആളുകളും, ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും വിചാരിച്ചാലും അങ്ങനെ തന്നെയാണ്, അതിലൊരു മാറ്റവും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഇനി സഹോദരങ്ങളെ, അൽ ഈമാനു ബിൽ ഖദറിൽ പണ്ഡിതന്മാർ നിങ്ങൾ ധാരാളം തവണ കേട്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, അതിന്റെ അർബഉ മറാതിബ്, നാല് പദവികളെക്കുറിച്ച്. അത് ഖദറുമായി ബന്ധപ്പെട്ട് ഈ നാല് പദവികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഖദറിന്റെ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള അതിന്റെ വിശ്വാസം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് നാല് കാര്യങ്ങൾ? ഒന്നാമത്തെ മർത്തബ എന്ന് പറയുന്നത് ഇൽമുല്ലാഹിൽ അസലി ഫി കുല്ലി മാ ഹുവ കായിൻ, അല്ലാഹു തആലയുടെ അനാദിയായ ഇൽമിനെ കുറിച്ചിട്ടുള്ള കാര്യം, എല്ലാ കാര്യത്തെക്കുറിച്ചും. ഭൂമിയിൽ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടോ, അള്ളാഹു തആല അതിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല അറിയാത്ത ഒരു വസ്തുവും ദുനിയാവിലില്ല. ആ അള്ളാഹുവിന്റെ അറിവിന് അതിന് ഒരു തുടക്കമില്ല എന്നുള്ളതാണ്. നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഒരു തുടക്കമുള്ള അറിവിനെ കുറിച്ചും തുടക്കമുള്ള കാര്യത്തിനെ കുറിച്ചാണ്. എന്നാൽ അള്ളാഹുവിന്റെ പ്രവർത്തനത്തിന് ഒന്നിനും തുടക്കമില്ല. അള്ളാഹു എന്നു മുതലാണ് ഇതിനെ കുറിച്ച് അറിഞ്ഞു തുടങ്ങിയത് എന്നൊരു ഡേറ്റ് ഇല്ല, എന്നൊരു തുടക്കമില്ല. അള്ളാഹു തആല ആദ്യം മുതലേ അറിയുന്നവനാണ്. അള്ളാഹു അൽ ഔവലാണ്. അള്ളാഹു തആല അൽ ഔവലാണ്. ലൈസ ഖബ്ലഹു ഷൈ, അവന് മുമ്പായിട്ട് ഒന്നുമില്ല, അവന് മുമ്പായിട്ട് ആരുമില്ല എന്നുള്ളത് പോലെ തന്നെ അള്ളാഹുവിന്റെ അറിവും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന് ഏതെങ്കിലും ഒരു കാലത്ത് അള്ളാഹുവിന് അറിയാത്തൊരു കാര്യം ഉണ്ടാവുകയും പിന്നെ അള്ളാഹു അറിയുകയും ചെയ്യുക എന്ന കാര്യമില്ല. ഇത് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യത്തിൽപ്പെട്ടതാണ്. അള്ളാഹു ആദ്യം മുതലേ ഉള്ളതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഇൽമും ആദ്യം മുതലേ ഉള്ളതാണ്. അതിന് ഒരു തുടക്കമില്ല, അത് അനാദിയാണ്. അത് ഇന്ന തീയതി മുതൽ അള്ളാഹുവിനെ അറിഞ്ഞു എന്നല്ല, മറിച്ച് അള്ളാഹു തആലക്ക് മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചുമുള്ള അറിവ് അത് അനാദിയായി അത് അള്ളാഹു തആലക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത് ജുംലയായിട്ടും തഫ്സീലായിട്ടും നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു തആലയുടെ ഇൽമ് മുഴുവൻ കാര്യങ്ങളെയും ആവരണം ചെയ്യുന്നതാണ്. ലോകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നുള്ളത് മൊത്തത്തിലും അള്ളാഹുവിനെ അറിയാം. ഇനി ഓരോ കാര്യം എടുത്തു കഴിഞ്ഞാലും അതിന്റെ സൂക്ഷ്മമായിട്ടും അള്ളാഹുവിനെ അറിയാം. ഈ മസ്ജിദിന്റെ അകത്ത് എത്ര ആളുകളുണ്ട്, ഇതിലെന്തൊക്കെയുണ്ട് എന്നത് നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവും. എന്നാൽ അള്ളാഹുവിന്റെ അറിവ് കേവലം അങ്ങനെയല്ല, അതിൽ ഓരോന്നും സൂക്ഷ്മമായി അറിയാൻ പറ്റും. ഓരോ വ്യക്തിയും അവന്റെ കാര്യത്തിൽ എങ്ങനെയാണ്, അവന്റെ ശരീരത്തിൽ എത്ര രോമങ്ങളുണ്ട്, അവന്റെ ശരീരത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അങ്ങനെ ഒരു കാര്യം അള്ളാഹു തആലക്ക് ഗോപ്യമായി പോകുന്നില്ല. മുഴുവൻ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അറിയും. അതിന് കാലമില്ല. അള്ളാഹു തആലക്ക് കഴിഞ്ഞ കാര്യം മാത്രം അറിയാം, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അറിയാം, അല്ലെങ്കിൽ കഴിഞ്ഞതും നടക്കുന്നതും അറിയാം, വരാനിരിക്കുന്നത് അറിയില്ല എന്നൊരു കാര്യമില്ല. മറിച്ച് അള്ളാഹു തആലക്ക് എല്ലാ കാലത്തെ കാര്യങ്ങളും അറിയാം. അള്ളാഹു തആലയുടെ ഇൽമിന് അത് കാലവുമായി ബന്ധമൊന്നുമില്ല. കാരണം അള്ളാഹുവിന്റെ ഇൽമ് അനാദിയായതാണ്, ആദ്യം മുതലേ ഉള്ളതാണ്. അതിന് മുമ്പ് അള്ളാഹുവിന് അറിവില്ലാത്തതായ ഒരു അവസ്ഥ അതുണ്ടായിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹു തആലക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് മനസ്സിലാക്കിയാൽ ഖദർ വളരെ എളുപ്പമാണ്. എല്ലാ കാര്യവും അള്ളാഹുവിന് അറിയാമെങ്കിൽ അതിന്റെ രണ്ടാമത്തെ പടിയാണ്, രണ്ടാമത്തെ പദവിയാണ് അത് കിതാബത്തു കുല്ലി മാ ഹുവ കായിനു ഫിൽ ലൗഹിൽ മഹ്ഫൂൽ ഖബ്ല ഖൽഖിസ് സമാവാതി വൽ അർദ് ബി 50 അൽഫ് സന, ആകാശഭൂമികളെ പടക്കുന്നതിന് 50,000 വർഷം മുമ്പ് തന്നെ അള്ളാഹു തആലയുടെ അറിവിലുള്ള മുഴുവൻ കാര്യങ്ങളും ലൗഹിൽ മഹ്ഫൂദിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അത് രേഖപ്പെടുത്താൻ ആദ്യമായി ഒരു പേനയെ പടക്കുകയും ആ പേനയോട് എഴുതാൻ മുഴുവൻ പറയുകയും ചെയ്തു. പേന ചോദിച്ചു, എന്താണ് റബ്ബെ ഞാൻ എഴുതേണ്ടത്? അള്ളാഹു തആല പറഞ്ഞു, ഖിയാമത്ത് നാൾ വരെ നടക്കാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും എഴുതിക്കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ മുഴുവൻ കാര്യങ്ങളും ആ പേന എഴുതി. പേന സംസാരിക്കുമോ, എങ്ങനെയാണ് അള്ളാഹു തആല പേനയോട് സംസാരിച്ചത്, ഇതൊന്നും നമുക്ക് ബുദ്ധി ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആക്കിലുകളോട് മാത്രം സംസാരിക്കാൻ പറ്റും, പക്ഷെ അള്ളാഹു തആലയോട് അങ്ങനെയില്ല. അള്ളാഹു തആല എല്ലാത്തിനെയും സംസാരിപ്പിക്കും. അള്ളാഹു തആല സകല കാര്യത്തിനെയും സംസാരിപ്പിക്കും. എല്ലാത്തിനെയും സംസാരിപ്പിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു തആല. അങ്ങനെ ആ പേന മുഴുവനും അത് എഴുതുകയും ചെയ്തു. അതിന് ഹദീസിൽ വന്നിട്ടുണ്ട്, ഇവിടെ ഹദീസ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. കതബല്ലാഹു മഖാദിർ അൽ ഖലായിക ഖബ്ല അൻ യഖ്ലുഖ അല്ലാഹു സമാവാതി വൽ അർദ് ബി 50 അൽഫ് സന, അല്ലാഹു തആല പടപ്പുകളുടെ മുഴുവൻ കണക്കുകളും അത് ആകാശഭൂമികളെ പടക്കുന്നതിന് 50,000 വർഷം മുമ്പ് തന്നെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഖാല വഅർശുഹു അലൽമാ, വെള്ളത്തിന്റെ ഉപരിയിലായിട്ടാണ്, വെള്ളത്തിന്റെ മുകളിലായിട്ടാണ് അള്ളാഹുവിന്റെ അർശുള്ളത്. പണ്ഡിതന്മാർ വിശദീകരിച്ചത് പേനയേക്കാൾ മുമ്പ് അള്ളാഹുവിന്റെ അർശുണ്ട് എന്നുള്ള ഈ ഹദീസിൽ നിന്ന് തെളിവുറിച്ചതായി കാണാൻ സാധിക്കും. അള്ളാഹു ആദ്യം പടച്ച കാര്യത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ അർശ്. അതിനുശേഷം അള്ളാഹു തആല പേനയെ പടച്ചു. അങ്ങനെ ദുനിയാവിൽ നടക്കാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ആ പേനയോട് എഴുതാൻ പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന് എല്ലാ കാര്യങ്ങളും കുറിച്ച് ഇൽമുണ്ട് എന്ന കാര്യം ഒരാൾ മനസ്സിലാക്കിയാൽ പിന്നീട് എഴുതാൻ പറയാൻ അള്ള കുദുറത്തും അള്ളാഹുവിനുണ്ട്. അത് അള്ളാഹു താല മുഴുവൻ കാര്യങ്ങളും അത് എഴുതി. അതെത്ര സൂക്ഷ്മമായിരിക്കും അത് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകുകയില്ല. ലോഹുൽ മഹ്ഫൂദിന്റെ വലിപ്പം എത്രയാണ്, അതെങ്ങനെ ഉണ്ടാകും, ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യത്തിൽ പെട്ടതല്ല. കാരണം അതിൽ ഒരു കാര്യം ഗോപ്യമായിട്ടില്ല, ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും ആ ലോഹുൽ മഹ്ഫൂദിൽ ഉണ്ട് എന്നാണ്. അപ്പൊ എത്ര വലുതായിരിക്കും നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നത്. ഇബ്നു ഉസൈമ റഹിമഹുള്ള ആധുനികമായ ചില കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഇത് നമുക്ക് കയാസാക്കുകയല്ല അല്ലെങ്കിൽ അതിനോട് താരതമ്യപ്പെടുത്തുകയല്ല, പക്ഷേ നിന്റെ ബുദ്ധിക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ നിനക്ക് മനസ്സിലാക്കാൻ അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം ഈ 10-25 വർഷം മുമ്പ് പറയുന്നതാണ്, ഹാർഡ് ഡിസ്കിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിലെത്ര ചെറിയ കാര്യത്തിൽ ഒരു 10,000-ക്കണക്കിന് അല്ലെങ്കിൽ 100,000-ക്കണക്കിന് കിതാബുകൾ അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അതിപ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. അല്ല, ദുനിയാവിലുള്ള മുഴുവൻ കാര്യങ്ങളെക്കുറിച്ച് അതിന്റെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ള സ്പേസുകളുണ്ട്. അത് വളരെ ചെറുതാണ്, അത്ര വലുതല്ല, അതിൽ സാധിക്കുന്നുണ്ട്. അള്ളാഹു താല ഇതിനെല്ലാം പഠിച്ചവനാണ്. അള്ളാഹു താലക്ക് ഈ മുഴുവൻ കാര്യങ്ങളെയും സൂക്ഷിക്കാൻ അള്ളാഹു താല ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ലോഹുൽ മഹ്ഫൂദ് ഉണ്ട്. അതുകൊണ്ട് അതൊന്നും കഴിയാത്ത ഒരു കാര്യമല്ല. അള്ളാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു അതെല്ലാം രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, മശീയത്തുല്ലാഹി വ ഇറാദത്തുഹു, അള്ളാഹു താലയുടെ ഉദ്ദേശം, അഥവാ ഈ കാര്യങ്ങളെല്ലാം എല്ലാം ഒരുമിച്ച് സംഭവിക്കുകയല്ല, ഓരോന്നും എപ്പോൾ സംഭവിക്കണം ഇത് അള്ളാഹു താല ഉദ്ദേശിക്കും. ആ ഉദ്ദേശിക്കുന്ന സമയത്ത് അത് നടക്കുകയും ചെയ്യും. ഓരോന്നും എങ്ങനെ നടക്കണം, എപ്പോൾ നടക്കണം എന്നതെല്ലാം അള്ളാഹു താലയുടെ ഹിക്മത്തുണ്ട്. അല്ലെ, ആദ്യം ആദം അലൈഹിസ്സലാമിനെ പടക്കാൻ, അത് അള്ളാഹു താലയുടെ ഹിക്മത്താണ്. മനുഷ്യന്മാരിൽ ആദ്യമായി പഠിച്ചത് ആദം അലൈഹിസ്സലാമിയാണ്. അതുപോലെ പിന്നെ പടക്കുന്നത്, പിന്നെ പടക്കുന്നത്, പിന്നെ ഉണ്ടാകുന്നത്, പിന്നെ സൃഷ്ടിക്കുന്നത്, പിന്നെ ഇന്നതുണ്ടാകണം, പിന്നെ ഇന്ന ജീവി ഉണ്ടാകണം, ഇതെല്ലാം അള്ളാഹു താല ഉദ്ദേശിക്കുന്ന സമയത്ത് അതുണ്ടാകും. ഇന്നും ദുനിയാവിൽ ഓരോ ദിവസവും ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, അത് ഇന്ന ദിവസം സംഭവിക്കേണ്ടത് അള്ളാഹു ഇന്നാണ് ഉദ്ദേശിച്ചത്, ഇന്ന കാര്യം ഇന്നാണ് ഉദ്ദേശിച്ചത്, ഇന്ന് മഴ പെയ്യണം അത് ഇന്ന സമയത്ത് ഇന്ന ദിവസത്തിൽ ഇന്ന സ്ഥലത്താണ് അള്ളാഹു ഉദ്ദേശിച്ചത്. ഓരോ കാര്യങ്ങളും ഇത് അള്ളാഹു താല ഉദ്ദേശത്തിനനുസരിച്ചിട്ട് അത് നടപ്പാക്കും. അള്ളാഹു താലയുടെ ഉദ്ദേശം ഓരോ കാര്യത്തിന്റെ പിന്നിലും ഉണ്ട്. അള്ളാഹു താല പറഞ്ഞു, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അയ്യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹു താലയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവൻ എന്തെങ്കിലും കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിനോട് കുൻ, നീ ഉണ്ടാകുക എന്ന് പറയുകയേ വേണ്ടൂ. ഫയകൂൻ, അത് ഉണ്ടാകും. അള്ളാഹു താല ഉദ്ദേശമുണ്ട് എന്നീ ആയത്തിൽ മനസ്സിലാക്കാൻ, അള്ളാഹുവിന് അവന്റെ ഇറാദത്തുണ്ട്, ആ ഇറാദത്തിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾക്ക് ഉദ്ദേശമുണ്ട്, അടിമകളെ സംബന്ധിച്ചിടത്തോളം അടിമകൾക്കും ഉദ്ദേശമുണ്ട്. അടിമകൾ ഉദ്ദേശമില്ലാത്ത ഇറാദത്തില്ലാത്ത ആളുകളല്ല, അത് ഈ ഖദറിന്റെ വിഷയത്തിൽ തെറ്റിപ്പോയ ആളുകളാണ്. അടിമകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന കാര്യം ചെയ്യാനും ഇന്ന കാര്യം ചെയ്യാതിരിക്കാനും ഒക്കെയുള്ള ഉദ്ദേശവും അതിനുള്ള കഴിവും അള്ളാഹു താല തന്നിട്ടുണ്ട്. പക്ഷെ ആ ഉദ്ദേശം അള്ളാഹുവിന്റെ ഉദ്ദേശത്തിനകത്തേ വരികയുള്ളൂ. അള്ളാഹു ഉദ്ദേശിക്കാത്തൊരു കാര്യം നിനക്ക് ഉദ്ദേശിച്ച് ചെയ്യാൻ സാധിക്കുകയില്ല. അള്ളാഹു ഉദ്ദേശിച്ച കാര്യത്തിനെതിരായിട്ട് നിനക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അതാണ് അള്ളാഹു താല പറഞ്ഞത്, വമാ തശാഊന ഇല്ലാ അയ്യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ മശീയത്ത്, അള്ളാഹുവിന്റെ ഉദ്ദേശം എന്താണ് ഉണ്ടായിട്ടുള്ളത്, അതുകൂടാതെ നിങ്ങൾക്കൊരു മശീയത്തില്ല, നിങ്ങൾക്കൊരു ഉദ്ദേശമില്ല. അപ്പൊ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ട്, പക്ഷെ അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന്റെ കീഴിൽ വരുന്ന ഒരു ഉദ്ദേശം മാത്രമായിരിക്കും. സ്വന്തമായിട്ട് അള്ളാഹു ഉദ്ദേശിക്കാത്തൊരു കാര്യം ചെയ്യാൻ സാധിക്കുകയില്ല. നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു വിചാരിച്ചു, അത് നീ ചെയ്തിട്ടുണ്ട് എങ്കിൽ, അത് പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ, അള്ളാഹു അത് ഉദ്ദേശിച്ചത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ, അത് നീ മനഃപൂർവ്വം ചെയ്യാത്തതാണെങ്കിലും ശരി, നീ മടി കൊണ്ട് ചെയ്യാത്തതാണെങ്കിലും ശരി, നിന്റെ അശക്തത കൊണ്ട് ചെയ്യാത്തതാണെങ്കിലും ശരി, നീ എങ്ങനെ ചെയ്തിട്ടില്ല എങ്കിലും അള്ളാഹു അത് നീ ചെയ്യേണ്ട എന്ന് ഉദ്ദേശിച്ചത് കൊണ്ടാണ് നിനക്കത് ചെയ്യാൻ കഴിയാതിരുന്നത്. അതല്ലാതെ നീ സ്വന്തം നിലക്കുള്ള ഉദ്ദേശം നിനക്ക് ഇല്ല എന്ന് മനസ്സിലാക്കുക. ഈ ഒരു വിഷയത്തിൽ ഈ വിഭാഗങ്ങൾ പഴച്ചുപോയിട്ടുണ്ട്. നാലാമത്തെ കാര്യം, ഈജാദു കുല്ലി മാ ഹുവ കായിൻ വ ഖൽഖുഹു ബിമശിയത്തില്ല. അള്ളാഹു ഉദ്ദേശിച്ച മുഴുവൻ കാര്യങ്ങളെയും അള്ളാഹു താല അത് പടക്കും. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനെയും അള്ളാഹു ആണ് പടക്കുന്നത്. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, അള്ളാഹു നിങ്ങളെയും പടച്ചിട്ടുണ്ട്, നിങ്ങളുടെ പ്രവർത്തനത്തെയും അള്ളാഹു ആണ് പടച്ചത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ അമലുകളും അത് അള്ളാഹുവിന്റെ പടപ്പിൽപ്പെട്ടതാണ്. അടിമകളല്ല പടപ്പുകളെ സൃഷ്ടിക്കുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ ഈ പ്രവൃത്തി ഉണ്ടാകുന്നു, പക്ഷേ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഇന്ന പ്രവൃത്തി നിങ്ങളിൽ നിന്ന് സംഭവിക്കണം എന്നുള്ളത് അള്ളാഹു താല നേരത്തെ കൂട്ടി എഴുതുകയും അള്ളാഹുവിന്റെ ഉദ്ദേശത്തിൽ അള്ളാഹു അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അടിമകൾക്ക് സ്വന്തമായി അള്ളാഹുവിന്റെ ഉദ്ദേശത്തിനെതിരായി പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. ഇനി സഹോദരങ്ങളെ, ഇങ്ങനെ അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്കറിയുകയില്ല, അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്കറിയുകയില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് രണ്ടു വിധത്തിൽ അവൻ അറിയാൻ സാധിക്കും. പൊതുവെ അവൻ അറിയാൻ സാധിക്കുകയില്ല, രണ്ടു വിധത്തിൽ അവൻ അറിയാം. ഒന്ന്, അത് സംഭവിച്ചതിന് ശേഷം, ഒരു കാര്യം സംഭവിച്ചാൽ നമുക്ക് പറയും ഇത് അള്ളാഹു ഉദ്ദേശിച്ചതാണ് എന്നുള്ളത്. ഇപ്പോൾ ഒരു മഴ പെയ്താൽ നമ്മൾ പറയും ഇത് അള്ളാഹു ഉദ്ദേശിച്ചതാണ്. അഥവാ ബഅദൽ വുഖൂ, ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം മനുഷ്യന് പറയാൻ സാധിക്കും ഇത് അള്ളാഹു ഉദ്ദേശിച്ചതാണ് എന്നുള്ളത്. അതല്ലാതെ നമുക്ക് അള്ളാഹു ഇന്നത് ഉദ്ദേശിക്കും, അള്ളാഹു ഇന്നത് ഉദ്ദേശിക്കുകയില്ല എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറയാൻ സാധിക്കുകയില്ല. രണ്ടാമത്തത് ഹുസൂലുൽ ഇഖ്ബാരി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഉമൂരിൻ തഖൌ ഫിൽ മുസ്തഖ്ബൽ, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം തന്നാൽ അത് നമ്മൾ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഏതുപോലെ അവസാന കാലഘട്ടത്തിൽ ദജ്ജാൽ വരും എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് വന്നിട്ടില്ല, പക്ഷെ അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എങ്ങനെ അറിയാം? കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട് ഈസാ അലൈഹി സ്വലാം വരും, ദജ്ജാലിനെ കൊല്ലും. ഇത് സംഭവിച്ചിട്ടില്ല, പക്ഷെ സംഭവിക്കുന്നതിന് മുമ്പ് അങ്ങനെ സംഭവിക്കുമെന്ന് നമുക്കറിയാം. കാരണം അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മരണത്തിന് ശേഷം, വഫാത്തിന് ശേഷം തൊട്ടടുത്ത് സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ കാണാം, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ ഇരിക്കുകയാണ്, തൊട്ടടുത്ത് അൽ ഹസൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, അൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം തൊട്ടടുത്ത് തന്നെയുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ജനങ്ങളിലേക്ക് നോക്കി, ഒരിക്കൽ ഈ ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്ക് നോക്കി, എന്നിട്ട് പറഞ്ഞു, ഇബ്നി ഹാദ, എന്റെ ഈ മകൻ സയ്യിദും നേതാവാകുന്നു, വലഅല്ലാഹു അൻ യുസ്ലിഹ ബിഹി ബൈന ഫിഅതൈനി മിനൽ മുസ്ലിമീൻ, ഇവനെ കൊണ്ട് അല്ലാഹു തആല മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ഒരു പ്രശ്നങ്ങൾക്ക് ഒരു സുൽഹ്, ഒരു മസ്ലഹത്ത് ഉണ്ടാക്കാൻ അല്ലാഹു തആല ഇവനെ നിശ്ചയിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പൊ ഇതിൽ നിന്ന് സഹാബത്തിന് എന്ത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്? ഹസൻ റളിയല്ലാഹു അൻഹു ഒരിക്കലും തന്നെ ചെറിയ പ്രായത്തിൽ മരണപ്പെടുകയില്ല. അല്ല, ഒരു രണ്ട് കൗമിന്റെ ഇടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കണമെങ്കിൽ പ്രായപൂർത്തിയെത്തിയ നല്ല വലിപ്പമുള്ളൊരു കുട്ടിയായിരിക്കണം, വലിയൊരാളായിരിക്കണം, സയ്യിദാണ്, നേതാവാണ് അദ്ദേഹം, അത്രയും കാലം ജീവിക്കുമെന്നുള്ള കാര്യം സഹാബത്തിന് ഉറപ്പാണ്. കാരണം സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ഇത് ഹിജ്റ 41 സംഭവിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 30 വർഷങ്ങൾക്ക് ശേഷം ഇത് സംഭവിച്ചിട്ടുണ്ട്. അഥവാ സഹാബത്തിനിടയിൽ രണ്ട് ചേരികളായി അവർക്ക് തമ്മിലുള്ള ചെറിയ പോരുകളുണ്ടായ സമയത്ത് ഹസൻ റളിയല്ലാഹു അൻഹുവാണ് അതിനിടയിൽ സുൽഹിനായിരിക്കുകയും സഹാബത്തിന് ഒരുമിപ്പിക്കുകയും ചെയ്തത്, അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്തത്. പണ്ഡിതന്മാർ അതിന് ആമുൽ ജമാഅ, ഐക്യത്തിന്റെ ജമാഅത്തിന്റെ വർഷം എന്നാണ് ഹിജ്റ 41 വിശദീകരിച്ചത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നാലാണ്, അല്ലെങ്കിൽ സംഭവിച്ചാലാണ്. അതിന് അതല്ലാതെ നമുക്ക് ഭാവി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുകയില്ല. എൻ സഹോദരങ്ങളെ, അൽ ഇമാനു ബിൽ ഖദറിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹു എല്ലാത്തിനെയും പടക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ അള്ളാഹുവാണ് ഖൈറിനെയും ഷറിനെയും പടക്കുന്നത് എങ്കിലും ഷറിനെ ഒരിക്കലും അള്ളാഹുലേക്ക് ചേർത്തി പറയാൻ പാടില്ല. അള്ളാഹുവിനോടുള്ള അപമര്യാദയിൽപ്പെട്ടതാണ്, മര്യാദയിൽപ്പെട്ടതല്ല. അള്ളാഹുവാണ് ഖൈറിനെയും ഷറിനെയും പടച്ചത് എന്നുള്ളത് നിരുപാധികമായി നമ്മൾ പറയും. ഏതുപോലെ അള്ളാഹു ഖാലിഖു കുല്ലി ഷൈ, അള്ളാഹുവാണ് എല്ലാത്തിനെയും പടച്ചിട്ടുള്ളത്. അതുപോലെ വഖലഖ കുല്ല ഷൈഇൻ, അള്ളാഹു എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും ഫഖദ്ദറഹു തഖ്ദീറ, അതിന്റെ കണക്ക് അള്ളാഹു നിശ്ചയിക്കുകയും ചെയ്യും, നിർണയിക്കുകയും ചെയ്തു. പക്ഷേ ഷറുകളെ ഒരിക്കലും തന്നെ അള്ളാഹുലേക്ക് ചേർത്തി പറയാൻ പാടില്ല. നമ്മൾ കുനൂത്തിലുള്ള ദുആയിൽ പറയുന്നത് പോലെ, അതുപോലുള്ള ധാരാളം മറ്റു ദുആയിൽ പറയുന്നത്, വൽ ഖൈർ കുല്ലുഹു ഫീ യദൈക, എല്ലാ ഖൈറുകളും അള്ളാഹുവെ നിന്നിൽ നിന്നാണ്, വഷറു ലൈസ ഇലൈക, ഷറുകളൊന്നും നിന്നിലേക്കല്ല എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതിന്റെ ഒരു അർത്ഥം ഒരിക്കലും എന്തല്ല, ഷറുകൾ ഉണ്ടാകുന്നത് അള്ളാഹുവിന്റെ കലാവ് പ്രകാരമോ ഖദർ പ്രകാരമോ അല്ല എന്നല്ല. ഷറുകൾ ഉണ്ടാകുന്നതും അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. എന്തുകൊണ്ടാണ് അത് അള്ളാഹുലേക്ക് ചേർത്തി പറയാത്തത്? കാരണം ഷറ് ഖൈർ എന്നൊക്കെ പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളമാണ്. ഷറ് ഖൈർ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അത് ഒരു കാര്യവും ഷറുൻ മഹ്ലായിട്ട്, പൂർണ്ണമായ ഷറായിട്ട് ഒരു കാര്യവുമില്ല. ഭൂമിയിൽ ഇബ്ലീസിനെ പടച്ചതിന്റെ പിന്നിൽ അതിന് അള്ളാഹുവിന് വ്യക്തമായ ഹിക്മത്തുണ്ട്. അള്ളാഹുവിന്റെ നല്ലവരായ അടിമകൾ ആരാണ് എന്ന് അള്ളാഹുവിന് മനസ്സിലാക്കണം എന്ന് ബോധ്യപ്പെടണം. അത് ജനങ്ങൾക്കറിയണം. എങ്ങനെയാണ് ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടത്? ഇബ്ലീസ് ഉണ്ടാകും, ഇബ്ലീസിന്റെ ദുർബോധനങ്ങൾ ഉണ്ടാകും. അപ്പൊ ഒരു ഷറുണ്ടായാലാണ് ഖൈറിന്റെ വില മനസ്സിലാവുള്ളൂ. പിരുട്ടിന്റെ വില മനസ്സിലാകണമെങ്കിൽ അത് പ്രകാശം എന്താ, പ്രകാശത്തിന്റെ വില മനസ്സിലാകണമെങ്കിൽ ഇരുട്ടെന്താണെന്ന് അറിയണം. അല്ല, എല്ലായിടത്തും പ്രകാശമാണെങ്കിൽ നമുക്ക് പ്രകാശം കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമുണ്ട് എന്ന് തോന്നൂല. എന്നാൽ ഇരുട്ട് കാണുന്ന സമയത്ത് പ്രകാശത്തിന്റെ വില തിരിയും. എല്ലാ കാര്യങ്ങളും അതിനെതിരുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ അള്ളാഹു ഷറു പടക്കുന്നതിന് അതിന്റേതായ ഹിക്മത്ത് അവനുണ്ട്. ഒരു രോഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷറാണ്, ശക്തമായ വേദനയുള്ള രോഗം നമ്മൾ ആരും ആഗ്രഹിക്കുകയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഷറു തന്നെയാണ്. പക്ഷെ അള്ളാഹു താല അത് പഠിച്ചതിന്റെ പിന്നിൽ ധാരാളം ഹിക്മത്തുകളുണ്ട്. നമ്മുടെ പാപങ്ങൾ പുറത്തു തരാനാണ്, അതുപോലെ നമ്മുടെ പദവികൾ ഉയർത്താനാണ്. അങ്ങനെ ധാരാളം ഹിക്മത്തുകൾ ഓരോ കാര്യത്തിനെടുത്താലും അതിലുണ്ട്. അത് നമ്മൾ എത്ര ഷറാണെന്ന് നമുക്ക് തോന്നിയാലും അതിന്റെ പിന്നിൽ അള്ളാഹു താല ഉണ്ട്. ഭൂമിയിലുള്ള പലതരത്തിലുള്ള വന്യജീവികളുണ്ട്, പല രൂപത്തിലുള്ള ഇഴജന്തുക്കളുടെ മാരക വിഷമുള്ള ജീവികളുണ്ട്. ഇതെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം ഷെറുകൾ, നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അള്ളാഹു തആല അത് പടക്കുന്നതിന് വ്യക്തമായ ഹിക്മത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യവും പൂർണ്ണമായി ഷെറില്ലാത്തതുകൊണ്ട് ഷെർ അള്ളാഹുലേക്ക് ചേർത്ത് പറയുക എന്നുള്ളത് അത് പാടില്ലാത്ത കാര്യമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു കാര്യം ജിന്നുകൾ അള്ളാഹുവിനോട് ആ മര്യാദ പാലിക്കുന്നതായി സൂറത്തുൽ ജിന്നിൽ അള്ളാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ജിന്നുകൾ പറയുന്നുണ്ട്, വഅന്നാ ലാ നദരി, നമ്മൾക്കറിയുകയില്ല, അഷറുൻ ഉരീദ ബിമൻ ഫിൽ അർദ്, ഭൂമിയിലുള്ള ആളുകൾക്ക് അള്ളാഹു ഷറാണോ ഭൂമിയിലുള്ള ആളുകൾക്ക് ഷറാണോ ഉദ്ദേശിക്കപ്പെട്ടത് എന്നുള്ളത്. അവിടെ അള്ളാഹു എന്നുള്ള വാക്കുപയോഗിച്ചിട്ടില്ല. അഷറുൻ ഷറാണോ ഉരീദ ബിമൻ ഫിൽ അർദ്, അഥവാ മജ്ഹൂലായിട്ടാണ് ആ ക്രിയ പറഞ്ഞിട്ടുള്ളത്, അഥവാ ആ പ്രവൃത്തി ചെയ്ത കർത്താവിനെ പറയാതെ ഫാഇലിനെ പറയാതെ അഷറുൻ ഉരീദ ബിമൻ ഫിൽ അർദ്, ഭൂമിയിലുള്ള ആളുകൾക്ക് ഷറാണോ ഉദ്ദേശിക്കപ്പെട്ടത് എന്ന് നമുക്കറിയുകയില്ല. അം അറാദ ബിഹിം റബ്ബുഹും റശദ, അതല്ല അവർക്ക് അവരുടെ റബ്ബ് റഷദാണോ സന്മാർഗമാണോ ഉദ്ദേശിച്ചത്. അപ്പൊ നന്മ പറയുന്ന കാര്യത്ത് റഷദ് സന്മാർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ റബ്ബ് ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞു. അതാണ് ഈ ഹദീസിൽ പറഞ്ഞ കാര്യം. വൽ ഖൈറു കുല്ലുഹു ഫീ യദൈക, എല്ലാ ഖൈറും നിന്റെ കയ്യിലാണ്. വശ്ശറു ലൈസയിലേക്ക്, ഷർറു നിന്നിലേക്ക് വരികയില്ല, നിന്നിലേക്ക് ചേർത്തി പറയുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു എനിക്ക് രോഗം ഉണ്ടാക്കി ആ രൂപത്തിൽ ഷർറായിട്ട് നമ്മൾ പറയാൻ പാടില്ല. അല്ലെ, ഇബ്രാഹിം അലൈഹിസലാം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞത് ഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ അള്ളാഹുവാണ് എനിക്ക് ശിഫ നൽകുന്നത് എന്നാണ്. അപ്പൊ ഷർറായ കാര്യങ്ങൾ അള്ളാഹുലേക്ക് ചേർത്തി പറയാൻ പാടില്ല. അള്ളാഹു എന്തെങ്കിലുമൊക്കെ ഒരു ഷർറായി സംഭവിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുലേക്ക് ചേർത്തി പറയാൻ എന്നുള്ളത് അള്ളാഹുവിനെ കുറിച്ച് മോശം കാര്യമുണ്ടാക്കാൻ തോന്നുന്ന കാര്യമാണ്. അതുകൊണ്ട് ഷറും ഖൈറും ഒക്കെ പടക്കുന്നത് അള്ളാഹുവാണ്. പക്ഷെ ഷർറ അള്ളാഹുലേക്ക് ചേർത്തി പറയാൻ പാടില്ല. കാരണം ഒരു ഷറും ഷറുൻ മഹ്ലല്ല, പൂർണ്ണമായ ഷറല്ല. നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെടുന്നതിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്. ഒരു ഷറായിട്ടാണ് നമ്മൾ കാണുക, ഒരു ഖൈറായിട്ട് നമ്മൾ കാണുകയില്ല. പക്ഷെ അള്ളാഹുവിന് അതിന്റെ പിന്നിൽ വ്യക്തമായ ഹിക്മത്തുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹുലേക്ക് ചേർത്തി പറയാൻ പാടില്ല. ഇതിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. അതുപോലെ തന്നെ ലൗഹുൽ മഹ്ഫൂദിലുള്ള കാര്യം ഒന്നും മാറ്റപ്പെടുകയില്ല എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ മനസ്സിലാക്കി, അത് അങ്ങനെ തന്നെ ഉറപ്പിച്ച് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? കാരണം ചില ആയത്തിലുള്ള കാര്യം അത് ചില ആളുകൾക്ക് ഇഷ്കാലം ഉണ്ടാക്കി. അള്ളാഹു തആല പറഞ്ഞു, യം അല്ലാഹു മാ യശാ വയുസ്ബിത്, അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യത്തെ അള്ളാഹു മായ്ച്ചു കളയുകയും അള്ളാഹു ഉദ്ദേശിക്കുന്ന അള്ളാഹു സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. വഇന്ദഹു ഉമ്മുൽ കിതാബ്, അവന്റെ പക്കൽ ഉമ്മുൽ കിതാബുണ്ട്, അതുപോലെ ലൗഹുൽ മഹ്ഫൂദുണ്ട് എന്ന് പറഞ്ഞു. പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അവർ വിശദീകരിച്ചത് ലോഹുൽ മഹ്ഫൂദിലുള്ള കാര്യം അത് ഒരിക്കലും മാറ്റപ്പെടുകയില്ല, എന്നാൽ മലക്കുകളുടെ ഏടുകളിലുള്ള കാര്യം അത് ചിലപ്പോൾ മാറ്റപ്പെടാം. മലക്കുകളുടെ ഏടുകളിൽ ഉള്ള കാര്യം അത് ചിലപ്പോൾ മാറ്റപ്പെടാം. പണ്ഡിതന്മാർ പറഞ്ഞു, ഇന്നൽ ഹസനാത്ത് യുദ്ഹിബ്നു സയ്യിആത്ത്, തീർച്ചയായും നന്മകൾ തിന്മകളെ പൊക്കിക്കളയും. ഒരുപാട് തിന്മകൾ ഉണ്ടാകും, അപ്പൊ മലക്കുകളുടെ ഏടുകളിലുള്ള കാര്യം നന്മകൾ വരുന്ന സമയത്ത് അതിനെ പൊക്കിക്കളയും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മായ്ക്കുന്നതാണ് അത് കൊണ്ടുദ്ദേശിക്കുന്നത്. അതുപോലെ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതായത് മുൻകൈന ശരീഅത്തിൽ പലതും ദുർബലപ്പെടുത്തിയിട്ടുണ്ട്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മുൻകൈന ശരീഅത്തിലുള്ള പല കാര്യങ്ങളും, പല ഇബാദത്തുകളും ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് വരുന്നതുവരെ, അപ്പോഴാണ് പൂർണ്ണമായി സ്ഥിരപ്പെടുത്തിയത്, അതാണിത് എന്നെല്ലാം പല പണ്ഡിതന്മാരും പറഞ്ഞതായി കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ ലൗഹുൽ മഹ്ഫൂദിലുള്ള ഒരു കാര്യവും അവിടുന്ന് മാറ്റപ്പെടുകയില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് എന്തുകൊണ്ടായാലും, നമ്മുടെ ദുആ കൊണ്ടായാലും ശരി, അതുപോലെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഖളാഇനെ മാറ്റുന്ന പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ആ നിലക്കാണ് മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യറുദ്ദുൽ ഖളാ ഇല്ല ദുആ, ദുആ അല്ലാതെ ഖളാഇനെ മാറ്റുകയില്ല. വലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർ, പുണ്യമല്ലാതെ നമ്മുടെ ആയുസ്സിന് വർദ്ധനവ് നൽകുകയില്ല. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒരാൾക്ക് ആയുസ്സുണ്ടായാൽ പുണ്യങ്ങൾ ചെയ്താൽ അയാൾക്ക് കൂടുതൽ ആയുസ്സുണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ നേരത്തെ എഴുതിയതിനെക്കാട്ട് കൂടുതൽ പുണ്യം ചെയ്യുന്നതിനേന ആയുസ് കൂടുമ്പോൾ അയാൾ നേരത്തെ എഴുതിയ അജലിനെക്കാട്ട് കൂടുമോ? അതുപോലെ അയാൾക്കൊരു കാര്യം വന്നാൽ അയാൾ ദുആ ചെയ്താൽ അത് എങ്ങനെയാണ് ഇല്ലാതാകുന്നത്? ഇത് രണ്ടും സബബുകളാണ്. അതിനർത്ഥം ദുആക്ക് ഒരു തഅ്സീർ ഇല്ല, ദുആക്ക് ഒരു ഉപയോഗമില്ല എന്നുള്ളതല്ല. നമ്മൾ ദുആ ചെയ്തിട്ട് നമുക്ക് ഒരു വരുന്ന ഷർറ് അത് നമുക്ക് ഇല്ലാതാകും. ദുആ ചെയ്തിട്ട് നമുക്കൊരു ഖൈർ കിട്ടും. നമ്മൾ ദുആ ഉല്ലദീ ലാ യുറദ് എന്നുള്ള കിതാബ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, തള്ളപ്പെടാത്ത ദുആ. അതിലൊരുപാട് കാര്യം പറയുന്നത് നമുക്ക് ദുആ തള്ളപ്പെടാതിരിക്കാൻ, അതൊക്കെ നമുക്ക് ദുആ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, നമുക്ക് ഖൈർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഷർ തടയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കിതാബിൽ എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? നമ്മൾ അള്ളാഹുവിനോട് നന്നായി ദുആ ചെയ്തു, ഒരു ഷർ വരരുതേ ദുആ ചെയ്തു, അങ്ങനെ ആ ഷർ നമുക്ക് വന്നില്ല. അപ്പൊ ദുആ കൊണ്ട് ഷർ വന്നില്ല, അങ്ങനെയാണ് നമ്മുടെ കിതാബിൽ ഉണ്ടാകുക. അതുപോലെ നമ്മൾ ധാരാളമായി ദുആ ചെയ്ത് നമുക്ക് ഒരുപാട് ഖൈറുകൾ കിട്ടിയാൽ നമ്മൾ കിതാബിൽ ഉണ്ടാവും. ഇന്നാലിന്ന് ഖൈറുകൾ ദുആ ചെയ്ത്, ധാരാളമായി ദുആ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവൻ ഇന്നാലിന്ന് ഖൈറുകൾ കിട്ടി. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു സബബാണ്, ഏറ്റവും പ്രധാനപ്പെട്ട സബബാണ് ദുആ എന്ന് പറയുന്നത്. അദ്ദുആ ഉസ്സിലാഹുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ ആയുധമാണ്. ഒരു ആയുധം കൊണ്ട് ഒരു പോരാളിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനേക്കാൾ കൂടുതൽ ദുആ കൊണ്ട് ഒരുമിന് ചെയ്യാൻ പറ്റും. ആ ദുആ കൃത്യമായി അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ അപ്പൊ ആ ദുആ എന്ന് പറയുന്നത് ഒരു സബബാണ്. അപ്പൊ ആ സബബുകൾ അവൻ ചെയ്യും, അങ്ങനെ അവന് ഇന്ന കാര്യം അത് അള്ളാഹു നീക്കിക്കൊടുക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ലൗഹുൽ മഹ്ഫൂദിലുള്ള കാര്യം മാറുകയില്ല. അതുപോലെ വലാ യസീദു ഫിൽ ഉംറി ഇല്ലൽ ബിർ, പുണ്യം കൊണ്ട് ഉംർ ആയുസ് വർദ്ധിക്കും എന്ന് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ഒരാള് ധാരാളമായി നന്മകൾ ചെയ്യുന്നു, കുടുംബബന്ധം പുലർത്തുന്നു, അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്യുന്നു, അങ്ങനെ ആയുസ് കൂടുന്നു എന്നായിരിക്കും അവൻ എഴുതുക. ഒരാൾ നന്മകളൊന്നും ചെയ്യുന്നില്ല, കുടുംബബന്ധമൊന്നും പുലർത്തുന്നില്ല, അങ്ങനെ അവന്റെ ആയുസ് കുറയുന്നു എന്നായിരിക്കും അവന്റെ കലായിലുണ്ടാവുക, അവന്റെ ഖദർ അങ്ങനെയായിരിക്കും. അപ്പൊ ആ രൂപത്തിലാണ് അത്തരത്തിലുള്ള ഹദീസുകൾ മനസ്സിലാക്കേണ്ടത് എന്നതുകൂടി ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചതായി കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ولا يجوز الاحتجاج بالقدر على ترك مأمور ولا على فعل محظور. ഒരു ഹറാമായ പ്രവൃത്തി ചെയ്യുവാനോ അല്ലെങ്കിൽ അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യം ഉപേക്ഷിക്കാനോ ഒരിക്കലും തന്നെ ഖദറിനെ തെളിവെടുക്കാൻ പാടില്ല. ഒരാളിങ്ങനെ നിസ്കരിക്കാതിരിക്കുക, നിസ്കരിക്കാൻ വിളിച്ചാൽ പറയാ ഞാൻ അള്ളാഹു തന്നെ ഖദറാക്കിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ച് നിസ്കരിക്കാതിരിക്കുക. സദഖ കൊടുക്കാൻ പറഞ്ഞാൽ അള്ളാഹു എനിക്കൊന്നും ഞാൻ കൊടുത്തതായി എഴുതിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ച് എന്ന് പറഞ്ഞിട്ട് സദഖ കൊടുക്കാതിരിക്കുക. അല്ലെങ്കിൽ ഒരു ഹറാമു പ്രവർത്തിക്കുക, എന്നിട്ട് അവൻ പറയുന്നു അള്ളാഹു ഞാൻ ഈ ഹറാമു പ്രവർത്തിക്കാനായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. എങ്ങനെ ഖദറിനെ തെളിവ് പിടിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. കാരണം ഇത് നമ്മുടെ ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് പോലും യോജിക്കാത്തൊരു കാര്യമാണ്. അവന്റെ ഭൗതികപരമായ കാര്യത്തിന് ഇങ്ങനെ കാര്യങ്ങൾ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കാതെ ഖദറിൽ അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യൂല. ഞാൻ നേരത്തെ ഇതിന്റെ കാര്യം പറഞ്ഞു, റിസ്കിന്റെ കാര്യം പറഞ്ഞു. ഒരാൾ ഒരിക്കലും വീട്ടിലിരുന്നിട്ട് ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് ഒരാൾ തീരുമാനിക്കുകയാണ് ഞാന് ഭക്ഷണം കഴിക്കാതിരിക്കും, അള്ളാഹുവിന്റെ റിസ്ക് എഴുതിയിട്ടുണ്ടല്ലോ, അള്ളാഹു എന്റെ റിസ്ക് ഇവിടെ കൊണ്ടുവരട്ടെ എന്നൊരാൾ വിചാരിക്കുകയാണെങ്കിൽ ആളുകൾ പറയുന്നു വലിയ ഭ്രാന്താണെന്ന് പറയും. അല്ലെങ്കിൽ ഒരാൾ ഒരു വ്യക്തിയെ ഉപദ്രവിക്കുന്നു, അടിക്കുന്നു എന്നിട്ട് പറയും ഇത് അള്ളാഹുവിന്റെ ഖദറാണ്, അതുകൊണ്ട് ഞാൻ അടിച്ചതാണ് എന്ന് പറഞ്ഞാലോ? അതൊക്കെ അങ്ങനെയാണ്. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹറാമായ കാര്യത്തിന് അല്ലെങ്കിൽ നമ്മളോട് കൽപ്പിക്കപ്പെട്ട കാര്യത്തിന് ചെയ്യാതിരിക്കാൻ ഒരിക്കലും തന്നെ ഖദറിനെ കൂട്ടുപിടിക്കാൻ പാടില്ല. അത് പാടില്ലാത്ത കാര്യമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഹദീസുകളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഒരിക്കൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു വ്യക്തിയെ മോഷ്ടിച്ചപ്പോൾ അയാൾ കൊണ്ടുവരണ്ടായി, മോഷ്ടാവിനെ കൊണ്ടുവന്നു, അയാളുടെ കൈ വെട്ടുവാൻ വേണ്ടി തീരുമാനിക്കുകയുണ്ടായി. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു ഞാൻ മോഷണം ചെയ്തത് അത് അള്ളാഹുവിന്റെ ഖദറിന്റെ അടിസ്ഥാനത്തിലാണ്, അപ്പൊ അള്ളാഹുവിന്റെ ഖദറിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തൊരു കാര്യത്തിന് എന്നെ എന്തിനാണ് ശിക്ഷിക്കുന്നത് എന്നുള്ള നിലക്കാണ് ചോദിക്കുന്നത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാൻ അതിന് കൈ വെട്ടുന്നതും അള്ളാഹുവിന്റെ ഖദറിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് തിരിച്ചു പറയുകയുണ്ടായി. ഇത്രയാണ് അതിന്റെ മറുപടി ഉള്ളൂ. ഒരാൾ ഞാൻ നിസ്കരിക്കുന്നില്ല, ഒരാൾ പറഞ്ഞു ഖദറിന്റെ അടിസ്ഥാനത്തിൽ നിസ്കരിക്കുന്നില്ല, അപ്പോൾ അള്ളാഹുവിന്റെ ഖദറിന്റെ അടിസ്ഥാനത്തിൽ നരകത്തിലും പ്രവേശിക്കും എന്നാണ് അയാളോട് മറുപടി. നിസ്കരിക്കാത്തവൻ കാഫിറാണ്, അയാൾ അതിനനുസരിച്ച് നരകത്തിൽ പ്രവേശിക്കും. അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഹറാമുകൾ ചെയ്യുന്ന ആളുകളോടും ശിർക്ക് ചെയ്യുന്ന ആളുകൾ, ഇത് യഥാർത്ഥത്തിൽ മക്കാ മുശ്രിക്കുകൾ തെളിവ് പിടിച്ചിട്ടുള്ള കാര്യമാണ്. മക്കാ മുശ്രിക്കുകൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ശിർക്ക് ചെയ്യുന്നത് അത് അള്ളാഹു അങ്ങനെ കണക്കാക്കിയത് കൊണ്ടാണ്. അവർ പറഞ്ഞു ലൗഷാ അള്ളാഹു, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മാ അഷ്റഖ്ന, ഞങ്ങൾ ശിർക്ക് ചെയ്യുമായിരുന്നില്ല, വല ആബാഉന, ഞങ്ങളുടെ പൂർവ്വപിതാക്കളും ശിർക്ക് ചെയ്യുമായിരുന്നില്ല. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾക്ക് ഒരിക്കലും ഖദാഇനെ ഖദറിനെ തെളിവ് പിടിക്കുക എന്നുള്ളത് മുശ്രിക്കുകളുടെ സ്വഭാവമാണ്. അത് ഒരാൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ദുനിയാവും ദീനും എല്ലാം തന്നെ ഫസാദാകും. ഒരാളൊരു ഹറാമ് ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് അത് ഖദറിലാണെന്ന് പറഞ്ഞാൽ അയാളുടെ ദുനിയാ ദീൻ ഹറാമ ദീൻ അയാളുടെ ബാത്തിലായി പോകും. എല്ലാ ഹറാമും അയാൾക്ക് ചെയ്യാലോ, അയാൾക്കൊരു ഹറാമും ബാക്കി നിർത്തേണ്ടത്, എല്ലാ ഹറാമും ചെയ്തൊക്കെ എന്റെ ഖദറിലാണെന്ന് പറഞ്ഞ് അയാളുടെ ദീൻ ഫസാദായി പോകും. ദുനിയാവിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. ഒരാൾ ഒന്നും ഭക്ഷണം കഴിക്കാതെ കുട്ടിയക്കും ഭാര്യക്കും ഉമ്മാക്കും ഉപ്പാക്കും ആർക്കും ഒരു ഭക്ഷണം കൊടുക്കാതെ വീട്ടിൽ പണിയെടുക്കാതിരുന്നിട്ട് റിസ്ക് എല്ലാവർക്കും റിസ്ക് എഴുതിയിട്ടുണ്ടല്ലോ ഭക്ഷണം ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ അത് അയാളുടെ ദുനിയാവും ഫസാദാക്കും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരാൾ ഉപദ്രവിച്ചിട്ട് ഇതൊക്കെ ഖദറാക്കിയതാണ്, ഞാൻ നിന്നെ അടിക്കണമെന്ന് ഖദറാക്കി, ഞാൻ രണ്ടടി അടിക്കാം എന്ന് പറഞ്ഞാൽ അയാളുടെ ദുനിയാവും അത് മുഴുവൻ മോശമായി തീരും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിന് തെളിവെടുക്കാൻ പാടില്ല. മറിച്ച് നമുക്കൊരു മുസീബത്ത് ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഞാൻ ചെയ്ത ഇന്ന പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ സംഭവിച്ചതായിരിക്കും ആ മുസീബത്ത് എന്ന് നമുക്ക് തെളിവെടുപ്പിടിക്കാം. അല്ലെങ്കിൽ ഇന്ന രോഗം എനിക്കുണ്ടായത് അത് അള്ളാഹുവിന്റെ ഖദറിന്റെ അടിസ്ഥാനത്തിലാണ് എന്നതിന് ശേഷം, അല്ലെങ്കിൽ ഞാൻ ചെയ്തൊരു തിന്മ അത് അള്ളാഹുവിന്റെ ഖദറിന്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചതാണ് എന്ന് നമുക്ക് ശേഷം പറയാം. അള്ളാഹുവിന്റെ ഖദർ കൊണ്ട് ഞാൻ അന്നങ്ങനെ ചെയ്തു പോയി എന്ന് പറയാം. അത് തൗബ ചെയ്തതിന് ശേഷം, ആ ശേഷം നമുക്ക് പറയാം. അഥവാ നമ്മുടെ ദുർബലത കാണിക്കുന്നതിന് വേണ്ടി ഞാൻ അത്രയൊക്കെ ചെയ്യണ്ടെന്ന് വിചാരിച്ചപ്പോൾ ഞാനത് ചെയ്തു പോയി എന്ന് തൗബ ചെയ്തതിന് ശേഷം ഒരാൾക്ക് അവന്റെ ദുർബലത മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അത് പറയാം, അത് അവന് ആ രൂപത്തിൽ മനസ്സിലാക്കാം. അതല്ലാതെ തിന്മകൾ ചെയ്യാനുള്ള ന്യായമായി ഒരിക്കലും എന്തിനെ നമ്മൾ കാണാൻ പാടില്ല, ഖദറിനെ കാണാൻ പാടില്ല. പിന്നെ സഹോദരങ്ങളെ, ഖദറുമായി ബന്ധപ്പെട്ട് ചുരുക്കി മനസ്സിലാക്കേണ്ടത്, അതിൽ നിന്നും വ്യതിചലിച്ചു പോയിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളാണ്. ഒന്ന് അൽ ഖദരിയ, രണ്ട് അൽ ജബരിയ. ഖദരിയ എന്ന് പറഞ്ഞാൽ ഖദറിനെ നിഷേധിക്കുന്നവരാണ്. അല്ല, നമ്മുടെ നാട്ടിൽ സുന്നികൾ എന്ന് പറഞ്ഞാൽ സുന്നത്തില്ലാത്ത ആളുകൾ പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഖദറിനെ നിഷേധിക്കുന്ന ആളുകളാണ് ഖദരിയ എന്ന് പറയുന്നത്. അവർ പറയുന്നത് നാം നേരത്തെ പറഞ്ഞതുപോലെ മഅബുദുൽ ജുഹനി പറഞ്ഞ വാദം, അയാൾ ഈ ഗുലാത്തുൽ ഖദരിയ, ഖദരിയയിലുള്ള അതിരുവിട്ട വ്യക്തിയാണ് അയാൾ അതിന് ആരംഭം കുറിച്ചത്. ഇപ്പൊ ഖദരിയാക്കൾ പറയുന്നത് അങ്ങനെ അള്ളാഹു ഒന്നും കണക്കാക്കിയില്ല, നമ്മൾ ചെയ്തപ്പുണ്ടാവും, അതാണ് അവരുടെ വിശ്വാസം. അവരുടെ വിശ്വാസം കുഫറാണ്. കാരണം അവർ നിഷേധിക്കുന്നത് അള്ളാഹുവിന്റെ ഇൽമു സാബിഖിനെയാണ്, നേരത്തെയുള്ള ഇൽമിനെയാണ് അവർ നിഷേധിക്കുന്നത്. അള്ളാഹുവിന്റെ ഇൽമിന് ഒരാൾ നിഷേധിച്ചു കഴിഞ്ഞാൽ അയാൾ കാഫിറായി തീരും. അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹിമഹുള്ള പറഞ്ഞത്, നിങ്ങൾ ഖദരിയാക്കൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിന്റെ ഇൽമു കൊണ്ട് അവരോട് സംസാരിക്കുക. അള്ളാഹുവിന്റെ ഇൽമിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു, അത് നിങ്ങൾ അംഗീകരിക്കുമോ ഇല്ലേ എന്നുള്ളത്. അവർ അംഗീകരിക്കുമെന്ന് പറഞ്ഞാൽ അവർ പരാജയപ്പെട്ടു. കാരണം അള്ളാഹുവിന്റെ ഇൽമ അംഗീകരിക്കാൻ വേണ്ടി ആ ഇൽമുണ്ട് അള്ളാഹുവിനെല്ലാം നേരത്തെ കണക്കാക്കാമല്ലോ. അള്ളാഹു ഇൽമു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതും വരാനിരിക്കുന്നതും മുഴുവൻ ഇൽമു ഉൾക്കൊള്ളുന്നു. അത് നിങ്ങൾ അംഗീകരിച്ചാൽ പിന്നെ നിങ്ങളുമായി സംവദിക്കുന്നതിൽ അർത്ഥമില്ല, നിങ്ങളുടെ വാദം പരാജയപ്പെട്ടു. ഇനി അതല്ല, അവർ അത് നിഷേധിക്കുകയാണെങ്കിൽ കഫറു, അവർ കാഫിറുകളായി എന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഇൽമു നിഷേധിച്ചാൽ അവർ കാഫിറുകളാകും. അപ്പൊ ഒന്നാമത്തെ കക്ഷി എന്ന് പറയുന്നത് ഖദരിയാക്കളാണ്. അവർ അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള സിഫാത്തുകളെ നിഷേധിക്കുന്ന, അള്ളാഹുവിന്റെ ഇൽമിനെ നിഷേധിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അവർ കാഫിറുകളാണ്. എന്നാൽ രണ്ടാമത്തെ വിഭാഗം, അവർ കാഫിറുകളും അല്ലാത്ത ആളുകളും മുബ്തദികളുമായ ആളുകളുണ്ട്, ജബരിയാക്കളാണ്. അവർ പറയുന്നത് മനുഷ്യനൊരു ഇഖ്തിയാറുമില്ല, ഒരു ചോയ്സുമില്ല, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സംഭവിക്കും. നമുക്ക് അള്ളാഹു ഒരു നിയന്ത്രണവും ഒരു അധികാരവും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു അപ്പൂപ്പൻ താടിയുടെ എങ്ങനെയാണത് കാറ്റത്ത് പറന്നു പോകുന്നത്, ഒരു വൃക്ഷത്തിന്റെ ഇലകൾ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അനങ്ങുന്നത്, അതുപോലെയാണ് നമ്മൾ. നമ്മൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കള്ളു കുടിച്ചാലും ശരി, നമ്മൾ നിസ്കരിച്ചാലും ശരി, എല്ലാം ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് അതിലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് വാദിക്കുന്ന ആളുകളാണ്. നമുക്കിവിടെ ഹറക്കത്തെല്ലാം അത് അള്ളാഹു നിശ്ചയിച്ചതനുസരിച്ച് മാത്രമേ ഉണ്ടാവും, നമുക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് വാദിക്കുന്ന ആളുകളാണ്. ഇവരോട് നമ്മൾ നേരത്തെ പറഞ്ഞ മറുപടിയാണ്, അവരുടെ റിസ്കിന്റെ കാര്യത്തിലൊക്കെ അവർ എങ്ങനെയാണത് ചെയ്യുന്നത് എന്ന രൂപത്തിൽ നോക്കിയാൽ അത് വളരെ വ്യക്തമായി ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ജബരിയാക്കളുടെ വാദത്തിനെതിരെയുള്ള മറുപടി. അപ്പൊ ഈ രണ്ട് വിഭാഗങ്ങളുണ്ട്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഇതിന്റെ വസത്തിലാണ്, മധ്യമ നിലപാടിലാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് നമ്മൾ പറയുന്നത് അള്ളാഹു തആലക്കുള്ള മഷിയത്തുണ്ട്, അടിമകൾക്കും മഷിയത്തുണ്ട്. പക്ഷെ നമ്മുടെ മഷിയത്ത് അള്ളാഹുവിന്റെ മഷിയത്തിന് താഴെ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഒമാ തശാഊന, നിങ്ങളൊരു കാര്യം ഉദ്ദേശിക്കുന്നില്ല, ഇല്ല അയ്യഷാ അള്ളാഹു റബ്ബുൽ ആലമീൻ, അതിന് മുമ്പായിട്ട് റബ്ബുൽ ആലമീനായ അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടല്ലാതെ എന്ന് അള്ളാഹു തആല പറഞ്ഞത്. അതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഈ വിഷയത്തിലുള്ള അഖീദ. അപ്പോൾ നമുക്ക് നന്മകൾ ചെയ്യാനും തിന്മകൾ ചെയ്യാനും ഇതിന് രണ്ടിനുമുള്ള കഴിവ് അള്ളാഹു തന്നിട്ടുണ്ട്. ഇത് രണ്ടിന്റെ മാർഗവും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് നന്മ തെരഞ്ഞെടുക്കാം, തിന്മ തെരഞ്ഞെടുക്കാം. നമ്മൾ ഒന്നിലേക്ക് അള്ളാഹു താല നമ്മളെ എന്താക്കിയിട്ടില്ല, ജബറാക്കിയിട്ടില്ല, നിർബന്ധിച്ചിട്ടില്ല. അതേ ചെയ്യാവൂ, നീ ഇതേ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടില്ല. നിന്നെ കൊണ്ട് നരകക്കാരുടെ പണിയെടുപ്പിച്ചിട്ട് നിന്നെ നരകത്തിൽ എത്തിക്കുക ഇടുക എന്നതല്ല അള്ളാഹു താല ചെയ്യുന്നത്. അല്ലെങ്കിൽ നിനക്ക് നീ സ്വർഗ്ഗക്കാരെ മാത്രം പണി മാത്രം ചെയ്ത് നിന്നെ സ്വർഗ്ഗത്തിലാക്കുക എന്നതല്ല. നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി ഭൂമിയിൽ അള്ളാഹു താല നന്മകളും തിന്മകളും പരീക്ഷണമായി നൽകി. ആരാണോ നന്മകൾ തെരഞ്ഞെടുക്കുന്നത്, തിന്മകൾ ഒഴിവാക്കുന്നത്, നന്മകൾ തെരഞ്ഞെടുക്കുന്നവന് അള്ളാഹു സ്വർഗവും തിന്മകൾ തെരഞ്ഞെടുക്കുന്നത് നരകവും ഒരുക്കി. ആ രൂപത്തിലുള്ള അടിമകൾക്കുള്ള സ്വാതന്ത്ര്യം അള്ളാഹു താല നൽകിയിട്ടുണ്ട്, അടിമകൾക്ക് ഉദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം അള്ളാഹു തആലയുടെ ഉദ്ദേശത്തിന് കീഴിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥത്തിലുള്ള വിശ്വാസം. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചുരുക്കി മനസ്സിലാക്കാനുള്ളത്. ഇത് വിശാലമായ വിഷയമാണ്, ഇതിലെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ സ്വർഗത്തിൽ നമ്മെ എല്ലാവരും ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു നൽകി പുറത്തു നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. വല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതുബ് ഇലൈക.